السلام عليكم ورحمة الله وبركاته إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالًا كثيرًا ونساءً واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدى هدى محمد صلى الله عليه وعلى آله وصحبه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സഹോദരങ്ങളെ, നാം നേരത്തെ നിശ്ചയിച്ചിരുന്നത് റമളാനിൻ്റെ കർമ്മശാസ്ത്രം എന്ന വിഷയത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട സഹോദരൻ അബ്ദുൽ മുഹ്സിൻ അദീദ് ഒരു ക്ലാസ് നടത്തുമെന്നായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ശരീരത്തിനൊരു രോഗം ബാധിക്കുകയുണ്ടായി, അതിനാൽ അദ്ദേഹത്തിന് വരാൻ സാധിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാ ദാഇമാർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല ഉപകാരപ്രദമായ ഇൽമിലൂടെ തൗഹീദും സുന്നത്തിനും സലഫിയത്തിനും വേണ്ടി സംസാരിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാണ്. സഹോദരങ്ങളെ, ഞാനിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ള വിഷയം ഫവാഇദുൽ മറൽ, നമുക്ക് ബാധിക്കുന്ന രോഗത്തിൻ്റെ ഉപകാരങ്ങൾ എന്നുള്ളൊരു വിഷയമാണ്. നമ്മളിൽ രോഗം ബാധിക്കാത്തതായി ആരുമില്ല. നമ്മളിൽ ചെറിയവരാവട്ടെ വലിയവരാവട്ടെ, പ്രായഭേദമില്ലാതെ തന്നെ എല്ലാവർക്കും രോഗം ബാധിക്കുന്നവരാണ്. എന്നാൽ ആ രോഗത്തിനെ കുറിച്ച് നമ്മുടെ മേൽ ബാധ്യതയായിട്ടുള്ളത് അതിൽ ക്ഷമിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്ന് നമുക്കുള്ള ഈ രോഗത്തിൻ്റെ മേലുള്ള നമ്മുടെ ബാധ്യത അത് ക്ഷമിക്കുക എന്നുള്ളതാണ്. എന്നാൽ അത് ക്ഷമിക്കണമെങ്കിൽ, അതിൻ്റെ കൃത്യമായിട്ടുള്ള ക്ഷമ നമുക്ക് വരണമെങ്കിൽ, അതിന് സാധിക്കണമെങ്കിൽ ആ രോഗത്തിൻ്റെ ഹിക്മത്ത് നമുക്ക് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ സൃഷ്ടിപ്പിൽ യാതൊന്നും തന്നെ അവൻ്റെ ഹിക്മത്തിനെതിരായിട്ടുള്ളതില്ല. നന്മയാവട്ടെ തിന്മയാവട്ടെ, എല്ലാം അത് അല്ലാഹുവിൽ നിന്നുള്ളതാണ്. അത് നമ്മുടെ ഈമാന്റെ ഭാഗമാണ്. നന്മയും തിന്മയും അത് അല്ലാഹുവിൽ നിന്നുള്ളതാണ് എന്ന് നമ്മൾ ഈമാൻ കാര്യങ്ങളിൽ ആറാമത്തേതായി പഠിച്ചിട്ടുണ്ട് അല്ലേ. നന്മയും തിന്മയൊക്കെ അല്ലാഹുവിൽ നിന്നുള്ളതാണ്. എന്നാൽ ആ രോഗമെന്നുള്ള തിന്മ, അത് നാം ഒരിക്കലും അല്ലാഹുവിലേക്ക് ചേർത്ത് പറയുകയില്ല. അത് അഹ്ലു സുന്നത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗത്തിൽപ്പെട്ടതാണ്, അല്ലാഹുവിനോടുള്ള അദബിന്റെ ഭാഗത്തിൽപ്പെട്ടതാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല ഏതൊരു ശർ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും അതിന് വലിയ ഹിക്മത്തുകൾ ഉണ്ടാകും, അവൻ്റെ വലിയ ഹിക്മത്തുകൾ ഉണ്ടാകും. അത് മനസ്സിലാക്കിയ ആളുകൾക്ക് അതെന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് മനസ്സിലാക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവനത് അതിന് വലിയ ഷർറാണ് എന്ന് തോന്നിപ്പോകും. അതുപോലെ തന്നെ സഹോദരങ്ങളെ, രോഗം അത് നമുക്ക് ബാഹ്യമായി ഷർറാണെന്ന് തോന്നുന്ന ഒരു കാര്യമാണ്. അതല്ല, അത് ഷർ തന്നെയാണ്. ഒരു നിലക്ക് നോക്കിയാൽ അത് ഷർ തന്നെയാണ്. ആരോഗ്യമുണ്ടായിരിക്കുക എന്നുള്ള അവസ്ഥയേക്കാൾ രോഗമുണ്ടാകുക എന്നുള്ളത് ഷർറു തന്നെയാണ്. പക്ഷെ ആ ഷർറു ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് ഹൈറാക്കി മാറ്റാൻ സാധിക്കും. അതിന് പണ്ഡിതന്മാർ രോഗവുമായി ബന്ധപ്പെട്ട് അതിനുണ്ടാകുന്ന ഉപകാരങ്ങൾ അവർ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ധാരാളമായി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അദ്ദേഹം രോഗത്തിൻ്റെ ഉപകാരങ്ങൾ നൂറോളമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. രോഗത്തിന് നൂറോളം ഉപകാരങ്ങളുണ്ട് എന്നാണ് അദ്ദേഹം തന്റെ കിതാബിൽ എഴുതി വെച്ചിട്ടുള്ളത്. മഹാനായ പണ്ഡിതനാണ്, നമുക്കറിയാം. അത്തരം ആ രോഗത്തിനുള്ള ഉപകാരങ്ങളിൽ ചിലതാണ് ഇൻഷാ അള്ളാ നമ്മളിവിടെ വായിക്കാൻ, അതിൽ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്.
അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീന് അത് കൃത്യമായി മനസ്സിലാക്കാനും അവന്റെ ഹിക്മത്തുകളെ കുറിച്ച് ആലോചിച്ച് മനസ്സിലാക്കി അള്ളാഹുവിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇഷ്ടപ്പെടാനും അള്ളാഹു നമ്മോട് കൽപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ കൊണ്ടുവന്ന് അള്ളാഹു നമ്മളോട് വിരോധിച്ച കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടുനിന്നുകൊണ്ട് അള്ളാഹുവിന്റെ സാലിഹായ അടിമകളിൽ ഉൾപ്പെട്ട് ജീവിക്കാൻ നമുക്ക് ഏവർക്കും തോഫീക്ക് നൽകട്ടെ. സഹോദരങ്ങൾ, നമ്മുടെ ഈ ഇരുത്ത നമ്മളെപ്പോഴും നിയത്ത് നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇൻഷാല്ലാഹ് ഇനി ലുഹറാവാൻ ഒരു മണിക്കൂറിലേറെ സമയമുണ്ട്. നമ്മളിരിക്കുന്ന ആളുകൾ ലുഹർ നിസ്കാരം പ്രതീക്ഷിച്ചിരുന്നു കഴിഞ്ഞാലുള്ള ഫായിദ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരാൾ മസ്ജിദിലേക്ക് വന്നു, വുളു എടുത്തുകൊണ്ട് അവിടെ ഇരുന്നു, അവനൊരു നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കുകയാണെങ്കിൽ ആ നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്നിടത്തോളം കാലം ആ നമസ്കാരത്തിലാണ്, നിസ്കരിക്കുന്നതിന്റെ കൂലിയാണ്. നമ്മൾ ആ യക്കീൻ നമുക്ക് എപ്പോഴും ഉണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ അമലിന് പറയുന്ന യക്കീൻ അത് നമുക്ക് കൃത്യമായി ഉണ്ടാവണം, അത് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരണം. പൊതുവെടുത്ത് വീട്ടിൽ നിന്നും മസ്ജിദിലേക്ക് വന്നാൽ ഒരു കാലടി വെക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒരു കാലടി വെച്ചാൽ ഒരു ദർജ കൂടും, ഒരു പാപം പുറത്തു വരും, ഒരു ഹസനത്ത് രേഖപ്പെടുത്തും എന്നുള്ള നീയത്ത് നമുക്കുണ്ടാകണം. ആ നീയത്ത് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അമൽ ചെയ്യാനുള്ള താല്പര്യം വർദ്ധിക്കുക. അതുകൊണ്ട് സഹോദരങ്ങൾ, ഈ ഇരുത്തത്തിന് ഒരുപാട് ഫായിദകളുണ്ട്, അത് പറയാൻ തന്നെ ഒരു ക്ലാസ് വേണ്ടി വരും. അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ അള്ളാഹുവിനെ കുറിച്ച് ദിക്ർ പറയുന്ന ഹലക്കുകളെ തേടിയെത്തുകയും ഭൂമിയിൽ അവിടെ സന്നിഹിതരാവുകയും അവിടെ ഇരിക്കുന്ന ഓരോ ആളുകൾക്കും വേണ്ടി അള്ളാഹു മഗ്ഫിർ ലഹു, അള്ളാഹു ഇദ്ദേഹത്തിന് പുറത്തു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുമെന്ന് അത് നമ്മുടെ യക്കീനായിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീ യൂഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഹേച്ച അതിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കില്ല, വഹീന്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചതാണ്. നമുക്ക് അള്ളാഹുവിന്റെ ഒരു മലക്ക് പുറത്തു തരും, അതിനെന്തുമാണ്? ഇഖ്ലാസോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ്. ഇന്ന് എനിക്ക് നാളെ ആശ്രത്തിന് വേണ്ടി ഉപകരിക്കാനാ, മറ്റൊന്നിനുമല്ല എന്നുള്ള ഇഖ്ലാസോടുകൂടി നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ഇതാ മലക്ക് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ നിസ്കാരത്തിന് വേണ്ടി ഇരിക്കുകയാണെങ്കിൽ നമ്മൾ നിസ്കരിക്കുന്നതിന്റെ കൂലിയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ധാരാളം ഫായിദകൾ ഈ വിഷയത്തിലുണ്ട്. നമ്മളത് എപ്പോഴും നമ്മുടെ നിയത്ത് നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ചെറിയ അമലുകൾക്ക് തന്നെ ധാരാളം പ്രതിഫലം ലഭിക്കാൻ കാരണമാകും. അത് സാന്ദർഭികമായി പറഞ്ഞതാണ്. സഹോദരങ്ങളെ, രോഗം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഷെറായിരിക്കാം. കാരണം നമുക്ക് പ്രയാസങ്ങളുണ്ട്. ആരും പ്രയാസങ്ങൾ ശരീരത്തിനുണ്ടാവാൻ അല്ലെങ്കിൽ മനസ്സിനുണ്ടാവാൻ ആഗ്രഹിക്കുന്നതല്ല. പക്ഷെ അള്ളാഹു അതിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഹിക്മത്തുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ, ഒരുപക്ഷെ രോഗങ്ങൾ ഉണ്ടായാൽ നമ്മൾ ആഫിയത്തിൽ നമ്മൾ എങ്ങനെ സന്തോഷിക്കുന്നുവോ അങ്ങനെ തന്നെ നമ്മൾ സന്തോഷിക്കും. അങ്ങനെയായിരുന്നു സലഫുകൾ. അവർ ആഫിയത്ത്, അവർക്ക് ആരോഗ്യമുണ്ടായപ്പോൾ എങ്ങനെ സന്തോഷമുണ്ടോ അതുപോലെ അവർ രോഗത്തിലും സന്തോഷിക്കുമായിരുന്നു. രോഗം വന്നു കഴിഞ്ഞാൽ അവർക്ക് അള്ളാഹുവിനോട് ഖദറിനോട് ഒരു പരാതിയില്ല, അള്ളാഹു എനിക്കിത് തന്നല്ലോ എന്നുള്ള പരാതി അവർക്കില്ല, അവർ സന്തോഷിക്കും എന്നുള്ളതാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളതാണ്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് പ്രയാസങ്ങൾ ഉണ്ടാകും. അള്ളാഹു പറഞ്ഞു, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. അള്ളാഹു പറയുകയാണ്, നിങ്ങളെ ഭയപ്പാട് കൊണ്ടും അതുപോലെ പട്ടിണി കൊണ്ടും നിങ്ങളുടെ സമ്പത്തിലും അതുപോലെയുള്ള നിങ്ങളെ സന്താനത്തിലും നിങ്ങളുടെ സ്വന്തം ശരീരത്തിൽ തന്നെ പ്രയാസങ്ങൾ അതിലൊക്കെ കുറവ് വരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എന്നുമുള്ളതുപോലെ ആയിരിക്കില്ല, ചിലപ്പോൾ ചില കുറവുകൾ വരുത്തിക്കൊണ്ട് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പരീക്ഷണങ്ങൾ എല്ലാവരും ഏറ്റുവാങ്ങുന്നുണ്ട്. കാഫിറുകളായ ആളുകൾ ഏറ്റുവാങ്ങുന്നുണ്ട്, മുസ്ലിങ്ങളായ ആളുകൾ ഏറ്റുവാങ്ങുന്നുണ്ട്, പ്രായഭേദമില്ലാതെ എല്ലാവരും ഏറ്റുവാങ്ങുന്നുണ്ട്. പക്ഷെ ആർക്കാണ് ഈ പരീക്ഷണങ്ങളിൽ പ്രതിഫലമാർക്കാണ്? ആരാണ് ഈ പരീക്ഷണങ്ങളിൽ രക്ഷപ്പെട്ട ആളുകൾ ആരാണ്? അള്ളാഹു അത് പറഞ്ഞു തരികയാണ്, എന്നാൽ സാബിറുകളായ ആളുകൾ, ക്ഷമാശീലരായ ആളുകൾക്ക് സന്തോഷ വാർത്തയാണെന്ന് അള്ളാഹു പറഞ്ഞത്. പ്രയാസങ്ങൾ നൽകിയതിന് ശേഷം അള്ളാഹു പറയുന്നത് എന്താണ്? സന്തോഷ വാർത്ത ഉണ്ടെന്നാണ്. എന്തുകൊണ്ടാണ് അവർക്ക് സന്തോഷ വാർത്ത? അവരുടെ സ്വഭാവം എന്താണ്? അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, അവർക്ക് എന്തെങ്കിലും ഒരു ആപത്ത് അല്ലെങ്കിൽ ഒരു വിപത്ത് ബാധിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് എന്താണ്? ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മൾ അള്ളാഹുവിന്റെ അധീനത്തിലുള്ള ആളുകളാണ്, നമ്മൾ അള്ളാഹുവിലേക്ക് തന്നെ മടങ്ങിപ്പോണ്ട ആളുകളാണ്. ഈ സമ്പത്തും സന്താനവും ശരീരവും ഒക്കെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇവിടെ തന്നെ ജീവിക്കേണ്ട ആളുകളല്ല നമ്മൾ, അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടതാണ്. സമ്പത്തിൽ ചിലപ്പോൾ നഷ്ടങ്ങൾ വരും, ബിസിനസ്സിൽ നഷ്ടം വരും, എന്നും ബിസിനസ് ചെയ്തുകൊണ്ട് ഇവിടെ തന്നെ കഴിച്ചു കൂട്ടാനുള്ളതല്ല, ഇതൊക്കെ വിട്ട് അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടതാണ്. മാത്രമല്ല ഇതെല്ലാം നൽകിയത് അള്ളാഹുവാണ്, ഇതൊക്കെ അള്ളാഹുവിന്റെ അധീനത്തിലാണ്. നമുക്ക് സന്താനങ്ങൾ നൽകിയത് അള്ളാഹുവിന്റെ അധീനത്തിലാണ്, ഒരുപക്ഷെ അള്ളാഹു ആ സന്താനത്തെ തിരിച്ചെടുത്തേക്കാം. നമുക്ക് മാതാപിതാക്കൾ നൽകിയത് അള്ളാഹുവിന്റെ അധീനത്തിലാണ്, അള്ളാഹുവാണ് നൽകിയത്, ആ അള്ളാഹു ഇതൊക്കെ തിരിച്ചെടുത്തേക്കാം. എന്നുള്ള ചിന്ത ഉള്ള ആളുകൾക്ക് അള്ളാഹു പറയുന്നു അവർക്ക് സന്തോഷ വാർത്തയുണ്ട്. ഉലായിക അലൈഹിം സലവാത്തും മിർ റബ്ബിഹിം വറഹ്മ, അത്തരക്കാരായ ആളുകൾക്ക് റബ്ബിന്റെ കാരുണ്യവും അനുഗ്രഹവും ഉണ്ട്. വ ഉലായിക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് ഹിദായത്തിലായ ആളുകൾ എന്ന് അള്ളാഹു പറഞ്ഞു തരികയാണ്. അപ്പോൾ ക്ഷമിച്ച ആളുകൾക്ക് അള്ളാഹു സന്തോഷ വാർത്ത അറിയിക്കുന്നു. നമുക്കറിയാം പ്രസിദ്ധമായ ഹദീസിൽ, മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ക്ഷമിക്കുകയാണെങ്കിൽ അവനെല്ലാം ഖൈറാണ്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രസിദ്ധമായ ഹദീസ് നമുക്കറിയാം, അജബൻ ലി അംറിൽ മുഅ്മിൻ, ഒരു മുഅ്മിനിന്റെ കാര്യം എത്ര അത്ഭുതകരമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇന്ന അംറഹു കുല്ലുഹു ഖൈർ, അവന്റെ കാര്യം മുഴുവൻ ഖൈറാണ്. വലൈസ ദാക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നുകൂടി ഉറപ്പിച്ച് പറയുകയാണ്, ഇത് മുഅ്മിനിന് മാത്രമേ ഉള്ളൂ, കാഫിറിനില്ല, കാഫിറിന് ഈ സന്തോഷമില്ല, ഇത് മുഅ്മിനിന് മാത്രമേ ഉള്ളൂ. ഇൻ അസാബത്തുഹു സറാ ശകറ, അവൻ എന്തെങ്കിലും സന്തോഷമായ കാര്യങ്ങൾ വന്നു, അള്ളാഹു ഒരുപാട് സന്തോഷങ്ങൾ നൽകി, എന്തെങ്കിലും ചെറിയൊരു സന്തോഷം നൽകി, ഷക്കറ, അവൻ അള്ളാഹുവിന് നന്ദി കാണിക്കും. തകാന ഖൈറല്ല, അള്ളാഹുവിന് നന്ദി കാണിച്ചാലോ അത് അള്ളാഹു അവന് വേറെ പ്രതിഫലം നൽകുകയാണ്. അള്ളാഹു അവൻ ആദ്യം തന്നെ ഒരു നല്ല നിഅമത്ത് നൽകി, അനുഗ്രഹം നൽകി, അതിന് നന്ദി കാണിക്കുന്നതോടുകൂടി ഒരു അൽഹംദുലില്ല, നീ വെള്ളം കുടിച്ചുകൊണ്ട് ഒരു അൽഹംദുലില്ല പറഞ്ഞാൽ അള്ളാഹു അത് കൂടുതൽ ഇഷ്ടപ്പെടുന്നു, അള്ളാഹു നിന്നിൽ നിന്ന് അത് ഇഷ്ടപ്പെടുന്നു. അതുപോലെ നിനക്ക് ഏതേത് നിഅമത്ത് നൽകി, നീ അള്ളാഹുവിന് സ്തുതിച്ചു, അള്ളാഹുവിന് ശുക്ർ ചെയ്താൽ അത് നിനക്ക് ഖൈറാണ്. വ ഇൻ അസാബത്തുഹു ദറ, ഇനി അതല്ല പ്രയാസങ്ങൾ വന്നു, രോഗമാവട്ടെ മറ്റേത് പ്രയാസങ്ങളാവട്ടെ നിന്നെ ബാധിച്ചാൽ, സബറ, അവൻ ക്ഷമിച്ചു, ഫകാന ഖൈറല്ല, ക്ഷമിച്ചാൽ അവനത് ഖൈറാണ്. അപ്പോൾ സഹോദരങ്ങളെ, നമുക്കിങ്ങനെ ഉണ്ടാവുന്ന പ്രയാസങ്ങൾ അത് മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് സന്തോഷം വന്നു കഴിഞ്ഞാലും അവന് സങ്കടം വന്നു കഴിഞ്ഞാലും പ്രയാസങ്ങൾ വന്നു കഴിഞ്ഞാലും അതെല്ലാം അവന് ഖൈറാണ്. അങ്ങനെ ക്ഷമിക്കാൻ നമുക്ക് നമ്മുടെ മനസ്സിനെ പ്രേരിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്കതിന് കൂടുതൽ താല്പര്യമുണ്ടാകുക. ഒറ്റയടിക്ക് ഇൽമില്ലാത്ത ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ഖദറിനെ കുറിച്ച് മനസ്സിലാക്കാനും ചിന്തിക്കാനും സാധിച്ചു കൊള്ളണമെന്നില്ല. അള്ളാഹുവിൻ്റെ ഹിക്മത്തിനെ കുറിച്ച് എല്ലാവർക്കും നന്നായി ചിന്തിച്ച് മനസ്സിലാക്കാൻ സാധിക്കണമെന്നില്ല. എന്നാൽ മഹാന്മാരായ പണ്ഡിതന്മാർ അവർ അള്ളാഹുവിനെ നന്നായി മനസ്സിലാക്കിയവരാണ്. അവർ അള്ളാഹുവിൻ്റെ കിതാബിൽ അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ച കാര്യങ്ങൾ, അത് ക്രോഡീകരിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഈമാൻ അത് ഉറപ്പിച്ചു നിർത്താനാണ്. നമുക്ക് അള്ളാഹുവിൻ്റെ വിധികൾ വരുമ്പോൾ അത് നന്നായി ക്ഷമിച്ച് മനസ്സിലാക്കാൻ അവർ ഇതാ നമുക്ക് കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കി തന്നിരിക്കുകയാണ്. ഷെഹുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, മുസീബത്തുൻ തുഖ്ബിലു ബിഹാ അലല്ലാഹി ഖൈറുൻ ലക മിൻ നിഅ്മത്തിൻ തുൻസീക ദിക്റല്ലാഹ്, നിനക്കൊരു ആപത്ത് ബാധിക്കുക, ആ ആപത്ത് ബാധിച്ചത് മൂലം നീ അള്ളാഹുവിലേക്ക് നിന്നെ അത് അടുപ്പിക്കാൻ കാരണമാക്കിയെങ്കിൽ അതാണ് നിനക്ക് ഖൈറ്, നിനക്കൊരു നിഅ്മത്തുണ്ടായി, നീ അള്ളാഹുവിനെ മറന്നു എങ്കിൽ. ഒരു നിഅ്മത്ത് അള്ളാഹു നൽകി, അത് നിന്നെ അള്ളാഹുവിനെ മറപ്പിക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത് എന്താണ്? നിനക്ക് ആപത്ത് ബാധിക്കലാണ്, അത് മുഖേന നീ അള്ളാഹുവിനെ അടുക്കുന്നുവെങ്കിൽ അതാണ് നിനക്ക് നല്ലത്. സമ്പത്ത് കൊണ്ട് പരീക്ഷിക്കപ്പെട്ട എത്ര എത്ര ആളുകൾ, നൽകിയത് അള്ളാഹുവാണ്, പക്ഷെ അവർ മറന്നുപോകുകയാണ്. എന്നാൽ അള്ളാഹു ഒരുപാട് പ്രയാസങ്ങൾ കൊണ്ട് പരീക്ഷിച്ച ആളുകൾ അവർ അള്ളാഹുവിനെ കുറിച്ച് നിരന്തരം ആലോചിക്കുന്നുണ്ട്. അത് അവന് ഖൈറാണ്. ആഖിറത്തിനെ കുറിച്ച് ആലോചിക്കാൻ അത് ഖൈറാണ്. അതുകൊണ്ട് തന്നെ രോഗമാവട്ടെ മറ്റേത് പ്രയാസമാവട്ടെ അതൊരിക്കലും തന്നെ അത് ഷർറാണ് എന്ന് നമ്മൾ മനസ്സിലാക്കരുത്. രോഗത്തിന്റെ ഫവായിദുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഫവായിദാണ് പണ്ഡിതന്മാർ പറയുന്നു, അന്നഹു സബബുൻ ഫീ തക്ഫീരിൽ ഖതായ വദ്ദുനൂബ്, നിന്റെ പാപങ്ങളും തിന്മകളും അതെല്ലാം മായ്ച്ചു കളയാൻ കാരണമാക്കും രോഗം. പാപങ്ങൾ ചെയ്യാത്തതായിട്ട് ആരുമില്ല. അത് പാപം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കാൻ പറയുന്നതല്ല. മനുഷ്യൻ എത്ര തഖ്വയോടുകൂടി ജീവിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ പാപങ്ങൾ സംഭവിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ്, കുല്ലു ബനി ആദം ഖത്താഉൻ, ആദമിന്റെ സന്തതികളെല്ലാം തിന്മ ചെയ്യുന്നവരാണ്. അത് തിന്മ ചെയ്യണമെന്നല്ല പറഞ്ഞത്. അവൻ എത്ര തിന്മ ചെയ്യേണ്ട എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും അവന് ചിലപ്പോൾ തിന്മകൾ വന്നേക്കും. തിന്മകൾ വരാത്ത ഇസ്മത്തുള്ള ആളുകളില്ല, അമ്പിയാക്കളെ പോലെയുള്ള ആളുകളില്ല. ആദമിന്റെ സന്തതികളിൽ തിന്മ വരും. അങ്ങനെ തിന്മകൾ വന്നു കഴിഞ്ഞാൽ മനുഷ്യന്റെ അവസ്ഥ എന്താണ്? തിന്മകളും നന്മകളും തൂക്കി നോക്കി തിന്മകൾ കൂടുതലാണെങ്കിൽ നരകത്തിലേക്കാണ് പോകേണ്ടത്. ഇയാദുബില്ല. അപ്പോൾ ആ തിന്മകൾ വന്നു കഴിഞ്ഞാൽ അത് മായ്ച്ചു കളയാൻ ഒരു കാരണമാണ് അള്ളാഹു നിനക്ക് നൽകുന്ന രോഗം. നിന്നിലുണ്ടാകുന്ന പാപങ്ങൾ അത് മായ്ച്ചു കളയാൻ അള്ളാഹു അതിനൊരു ഹേതുവാക്കുന്ന ഒരു കാര്യമാണ് രോഗമെന്നുള്ളത്. അത് മുഖേന അള്ളാഹു നിന്റെ പാപങ്ങൾ മായ്ച്ചു കളയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന പ്രസിദ്ധമായ ഹദീസിൽ, ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, മാ യുസീബുൽ മുസ്ലിമ മിൻ നസബിൻ വലാ വസബിൻ വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ വലാ അദൻ വലാ ഗമ്മിൻ ഹത്താ ശൗകത യുഷാകുഹ ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാഹും. ഒരു മുസ്ലിമിനെ ബാധിക്കുന്ന നസബ്, നസബ് എന്ന് പറഞ്ഞാൽ ക്ഷീണം, യാത്രകൾ ചെയ്യുമ്പോൾ ക്ഷീണം ഉണ്ടാവുന്നുണ്ട്, ഒരുപാട് ജോലികൾ ചെയ്യുമ്പോൾ ക്ഷീണമുണ്ടാകുന്നുണ്ട്, ആ ക്ഷീണമാവട്ടെ. വലാ വസബിൻ, ഇനി അങ്ങനെ പണികൾ ചെയ്തിട്ടല്ല, രോഗങ്ങൾ ഉണ്ടാവാറുണ്ട്, അങ്ങനെയുള്ള രോഗമാവട്ടെ. വലാ ഹമ്മിൻ, അവന് എന്തെങ്കിലും ഒരു പ്രയാസം, അവനൊരു ആദി ഉണ്ടാകുകയാണ്, എന്തെങ്കിലും ഒരു പ്രയാസം അവന് ഉണ്ടാകുകയാണ്, ടെൻഷനുകൾ ഉണ്ടാകുകയാണ്. വലാ ഹുസ്നിൻ, ഇനി എന്തെങ്കിലും കഴിഞ്ഞുപോയ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴുള്ള ടെൻഷൻ, അങ്ങനെയുള്ള പ്രയാസങ്ങളും ദുഃഖങ്ങളും അവന്റെ മനസ്സിൽ വരികയാണ്. വലാ അദൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ദ്രോഹങ്ങൾ, ആരെങ്കിലും നിന്നെ ദ്രോഹിച്ചു, ആളുകൾ പലതരത്തിൽ ദ്രോഹിക്കുന്നു, മാനസികമായും ശാരീരികമായും ദ്രോഹിക്കുന്നു, ഇങ്ങനെയുള്ള ഏതേതാവട്ടെ. വലാ ഗമ്മിൻ, അല്ലെങ്കിൽ നിനക്കുണ്ടാവുന്ന നിന്റെ ഹൃദയം കിടുങ്ങിപ്പോകുന്ന, അല്ലെങ്കിൽ ഹൃദയത്തിന് ഒരുപാട് ചുരുക്കമുണ്ടാകുന്ന, ഒരു ഞെരുക്കമുണ്ടാകുന്ന അവസ്ഥ നിനക്കുണ്ടായാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അവസാനം പറഞ്ഞു, ഹത്ത ശൗകത യുഷാക്കുഹ, ഒരു മുള്ളു നിന്നെ തറക്കുന്നത് പോലും. നമ്മളത് കുട്ടികളോട് പറയാറുണ്ട്, ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കും, മുള്ള് തറക്കുന്ന വേദന, ഏറ്റവും ചെറിയ വേദനയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിക്കുകയാണ്, ഹത്ത ശൗകത യുഷാക്കുഹ, ഒരു മുള്ളു നിനക്ക് തറക്കുന്നത് പോലും, ഇല്ലാ കഫറല്ലാഹു ബിഹാ മിൻ ഖതായാഹും, അത് മുഖേന അള്ളാഹു നിന്റെ ഒരു പാപം മായ്ച്ചിട്ടല്ലാതെ ഇല്ല. അങ്ങനെ നിനക്കൊരു പ്രയാസമുണ്ടോ, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മുഖേന നിന്റെ പാപങ്ങൾ മായ്ച്ചു തരികയാണ്. നമുക്ക് എത്രത്ര ദിവസം എത്രത്ര പ്രയാസങ്ങൾ അതുപോലെ ഉണ്ട്, നമ്മളത് ആലോചിക്കാറുണ്ടോ? പല ആളുകൾക്കും പെട്ടെന്നൊരു ദേഷ്യമാണ്. ആരോടാണ് ആ ദേഷ്യം? ഇതുണ്ടാക്കിയത് അള്ളാഹുവിനോട്. ഒരിക്കലും അത് ഉണ്ടാവാൻ പാടില്ല. മറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ചെറിയൊരു പ്രയാസം, കാലൊന്നൊരു ഡോറിന് മുട്ടിപ്പോയി, ഒരു ചെറിയൊരു വേദന ഉണ്ടായാൽ പോലും നമ്മൾ ഓർമ്മിക്കേണ്ടത് അള്ളാഹു നമ്മുടെ പാപം പുറത്തു തന്നതാണ്, ഇത് അള്ളാഹു പാപം പുറത്തു തരാൻ ഒരു കാരണമാക്കിയതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് പാപങ്ങൾ അത് പൊറുക്കാനുള്ള ഒരു കാരണമാണ്. നിന്റെ ഏതേത് രോഗങ്ങൾ നീ എത്രത്തോളം കടുക്കുന്നുവോ, എത്രത്തോളം പ്രയാസങ്ങളും വേദനകളും കടുപ്പമുണ്ടോ, അത്രയും പാപങ്ങൾ നിനക്ക് പുറത്തു കിട്ടുമെന്നാണ്. ഒരു മുള്ളു തറച്ചാൽ അത്രേ, അതല്ല അതിന് കൂടുതൽ നീ പ്രയാസം സഹിക്കുന്നുവെങ്കിൽ അത്രയും പാപങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിനക്ക് പുറത്തു തരുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും നീ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നീ അതിനെ പഴിക്കാൻ പാടില്ല, അതിനെ ചീത്ത പറയാൻ പാടില്ല. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു സായിബ് എന്നുള്ള ഒരു സ്ത്രീയുടെ അടുത്തേക്ക് പോയി. അവർ ആകെ പനി കൊണ്ട് അങ്ങനെ വിറക്കുകയായിരുന്നു. പനി കൊണ്ട് വല്ലാതെ വിറക്കുന്ന ഒരവസ്ഥയിലാണ് അവർ ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ സന്ദർശിക്കാൻ പോകുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, മാ ലക്കിയ ഉമ്മു സായിബ്, ഓ ഉമ്മു സായിബ്, നിനക്ക് എന്താണ് ബാധിച്ചിട്ടുള്ളത്? തുസദ്ദഫീ, നീ ആകെ വിറക്കുന്നുണ്ടല്ലോ, പനി കൊണ്ടാകെ വിറക്കുന്നുണ്ടല്ലോ എന്ന് അവരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, അൽഹുമ്മ, ഹുമ്മ എന്ന് പറഞ്ഞാൽ പനിയെന്ന, പനിയാണ്. ലാ ബാറക്കല്ലാഹു ഫീഹ, അള്ളാഹു അതിൽ ഒരു വറക്കത്തും ചെയ്യാതിരിക്കട്ടെ. യഥാർത്ഥത്തിൽ അതൊരു പഴിയാണ്, ഒരു അറബിയിൽ അത് ലാ ബാറക്കല്ലാഹു ഫീഹ എന്ന് പറഞ്ഞാൽ അതൊരു അതിന് പഴിക്കുന്നതിന് തുല്യമാണ്, അതിന് ചീത്ത പറയുന്നതിന് തുല്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയോട് പറഞ്ഞു, ലാ തുസബ്ബി അൽഹുമ്മ, നീ പനിയെ ചീത്ത പറയാൻ പാടില്ല. ഫഇന്നഹ തുദ്ഹിബു ഖതായ ബനി ആദം, ഇതാണ് നമ്മുടെ കാര്യം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്, പനി എന്ന് പറഞ്ഞാൽ ആദം സന്തതിയുടെ തിന്മകൾ അതിനെ മായ്ച്ചു കളയുന്നതാണ്. എങ്ങനെ മായ്ച്ചു കളയും? കമാ യുദ്ഹിബുൽ ഖീറു ഖബത അൽഹദീദ്, ഇരുമ്പ് അതിനെ ശുദ്ധീകരിച്ചെടുക്കുമ്പോൾ അത് എപ്രകാരം അതിന്റെ മാലിന്യങ്ങളെല്ലാം നീങ്ങുന്നുവോ, അതുപോലെ നിന്റെ ശരീരത്തിലുള്ള മുഴുവൻ പാപങ്ങളും അത് പനി കൊണ്ട് നിനക്ക് നീങ്ങിപ്പോകുന്നെന്നാണ്. നമുക്കത് കാണാൻ കഴിയുന്ന കാര്യമല്ല. പാപങ്ങൾ എന്ന് പറഞ്ഞാൽ ചേറുപോലെ പറ്റിപ്പിടിക്കുന്നതല്ല, അത് ഹൃദയത്തിലാണുള്ളത്. ഹൃദയത്തിലാണ് അതിന്റെ കറ വന്നിട്ടുള്ളത്. നീ ഓരോ പാപം ചെയ്യുമ്പോഴും ഹൃദയത്തിൽ ഓരോ കറുത്ത പുള്ളി വീഴുകയാണ്, നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യമല്ല. എന്നാൽ നിനക്ക് വരുന്ന ഈ പനിയും അതുപോലെയുള്ള രോഗങ്ങളും ഈ പാപങ്ങൾ അത് നിന്നിൽ നിന്നും മായ്ച്ചു കളയാൻ ഉതകുന്നതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ധാരാളം പാപം ചെയ്യുന്ന, അറിയാതെയും അറിഞ്ഞും ചെയ്യുന്ന പാപങ്ങൾ, അതിനുള്ള പരിഹാരമാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നിഅമത്താണ്, ഒരു അനുഗ്രഹം തന്നെയാണ് രോഗം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതേത് രോഗം വന്നു കഴിഞ്ഞാലും അത് മുഖേന അള്ളാഹു നിന്റെ ഒരു പാപം അത് പുറത്തിരിക്കും. എത്രത്തോളം പ്രയാസം അനുഭവിക്കുന്നു അത്രത്തോളം പാപം അള്ളാഹു പുറത്തിരിക്കും. അതുപോലെ സഹോദരങ്ങളെ, രോഗം അത് പാപം പൊറുക്കുക എന്നുള്ളത് മാത്രമല്ല, മറിച്ച് പണ്ഡിതന്മാർ രോഗത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അന്നഹു തുക്തബു ബിഹാ അൽഹസനാത്, നിനക്ക് നന്മയും രേഖപ്പെടുത്തും. പാപങ്ങൾ പൊറുക്കുമെന്ന് മാത്രമല്ല, നിനക്ക് നന്മയും രേഖപ്പെടുത്തും. വതുർഫൗ ബിഹാ അദ്ദറജാത്, അള്ളാഹുവിന്റെ അടുക്കൽ അതിലേക്ക് നിന്റെ ദർജയും വർദ്ധിപ്പിക്കും. പാപങ്ങളുണ്ടോ അത് പുറത്തു കിട്ടും. അതിന് അതോടൊപ്പം നിന്റെ ദർജയും കൂടും, നിനക്ക് ഹസനത്ത് നന്മയും അള്ളാഹു നിനക്ക് നൽകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അവിടുന്ന് പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യുഷാഖു ശൗകഹ, നേരത്തെ കേട്ടതാണ്, ഒരു മുസ്ലിമിന് ഒരു മുള്ള് കറക്കുന്നില്ല, ഫമാ ഫൗകഹ, അതിന് മുകളിലുള്ളതാവട്ടെ, എത്ര വേദനയുള്ളതാവട്ടെ, ഇല്ലാ കുതിബത്തു ലഹു ബിഹാ ദറജ, അത് മുഖേന അവനൊരു ദറജ, അവൻ മുഖേന അവനൊരു പദവി ഉയർത്തിയിട്ടല്ലാതെ, വമുഹിയത് അൻഹു ബിഹാ ഖതിയ, അവൻ്റെ ഒരു പാപം മായ്ച്ചിട്ടല്ലാതെ അവനൊരു മുള്ളുപോലും തറക്കുന്നില്ല എന്നുള്ളതാണ്. എത്ര വലിയ അള്ളാഹുവിൻ്റെ വലിയ ഞാമത്താണത്. രോഗം എന്നുള്ളത് അത് നമ്മൾക്ക് വന്നു കഴിഞ്ഞാൽ അത് അള്ളാഹു സുബ്ഹാനഹു വതാല പാപം പുറത്തു വരുന്നു, അതോടൊപ്പം നമ്മുടെ ദഹജ വർദ്ധിപ്പിച്ചു വരുന്നു, ഒരു നന്മ ചെയ്തതിനുള്ള കൂലി അള്ളാഹു നൽകുകയാണ്. നീ ഒന്നും ചെയ്തിട്ടില്ല, നീ രണ്ട് റക്അത്ത് നിസ്കരിച്ചിട്ടില്ല, നീ ഒരു സുന്നത്ത് നോമ്പെടുത്തിട്ടില്ല, നീ ഒരു ദിക്ർ ചെയ്തിട്ടില്ല, മറിച്ച് രോഗം വന്നപ്പോൾ നീ ക്ഷമിച്ചു, ഒരു മുള്ള് തറച്ചപ്പോൾ നീ ക്ഷമിച്ചു, അതിനെ പഴിച്ചില്ല, ചീത്ത പറഞ്ഞില്ല. അള്ളാഹു സുബ്ഹാനഹു വതാല നൽകുന്നത് എന്താണ്? പാപമോചനം. അതുപോലെ തന്നെ നിനക്ക് ദറജ, നീ ഒരു നന്മ ചെയ്തതിനുള്ള കൂലി, ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതാല നൽകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പനി പിടിച്ച് അവിടുത്തെ കിടക്കയിൽ കിടക്കുമ്പോൾ അവിടുന്ന് വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രയാസം കണ്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അദ്ദേഹത്തോട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, താങ്കൾ എന്താണ് ഇങ്ങനെ, ഞങ്ങളെങ്ങാനും ഇങ്ങനെ ചെയ്യുമായിരുന്നെങ്കിൽ താങ്കൾ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യരുതെന്ന് പറയുമായിരുന്നല്ലോ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന സാലിഹീന യുഷദ്ദദു അലൈഹിം, സാലിഹായ ആളുകൾ, അമ്പിയാക്കൾക്കും സാലിഹീങ്ങൾക്കും ഒക്കെ അവർക്കുള്ള പരീക്ഷണം, അവർക്കുള്ള രോഗങ്ങളുടെ കാഠിന്യം അത് ഇരട്ടിയായിരിക്കും. നമുക്കുള്ള പനി പോലെയല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പനി, സഹാബികൾ പറയുന്നതായി കാണാൻ സാധിക്കും. അവിടുന്ന് പനി പിടിച്ച് പുതച്ച് കടന്നാലും പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് പോലും അതിന്റെ ചൂടറിയും, അത്രയേറെ ചൂടുണ്ടായിരുന്നു. എന്തിനാണ് അള്ളാഹു അത് ചെയ്തിട്ടുള്ളത്? വഇന്നഹു ലാ യുസീബു മുഅ്മിനൻ മുഅ്മിനൻ നക്ബതു മിൻ ശൗകതിൻ ഫമാ ഫൗകദാലിക് ഇല്ലാ ഹുത്തത ബിഹു അൻഹു ഖതിയ വറുഫിയ ബിഹാ ദറജ. ഒരു മുഅ്മിന് അവനൊരു ചെറിയൊരു ശൗകത്ത്, ഒരു മുള്ള് കൊണ്ട് അവനൊരു വേദന ഉണ്ടായാൽ പോലും, അല്ലെങ്കിൽ അതിന് മുകളിൽ ഉണ്ടതായാൽ പോലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അത് മുഖേന അള്ളാഹു അവന്റെ പാപം പൊറുക്കും, അവന്റെ ദറജ വർദ്ധിപ്പിക്കും. സാലിഹീങ്ങളായ ആളുകൾ, അവർക്ക് ദർജ വർദ്ധിപ്പിച്ചിട്ടുള്ളത് അള്ളാഹു പരീക്ഷണങ്ങൾ നൽകിയിട്ടാണ്. അള്ളാഹുവിനോട് അടുക്കുന്ന ആളുകൾക്ക് അള്ളാഹു കൂടുതൽ പരീക്ഷണം നൽകും. അതുകൊണ്ട് നിനക്ക് രോഗം വർദ്ധിച്ചു കഴിഞ്ഞാൽ നീ ഒരിക്കലും ചിന്തിക്കരുത്, അള്ളാഹുവിന് റഹ്മത്തില്ല, അള്ളാഹുവിന് കാരുണ്യമില്ല എന്ന് നീ ചിന്തിച്ചു കളയാൻ പാടില്ല. മറിച്ച് നീ മനസ്സിലാക്കേണ്ടത് അള്ളാഹു എന്നെ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം, അത് മുഖേന അള്ളാഹു എന്നെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് എന്ന് നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഹോദരങ്ങൾ, അത് സാന്ദർഭികമായി നാം മനസ്സിലാക്കേണ്ടത് അത് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന മുഅ്മിനായ ആളുകളെ സംബന്ധിച്ചിടത്തോളമാണ്. എന്നാൽ കാഫിറായ ആളുകൾ, അവർക്ക് രോഗം വരുന്നത് അത് അവർക്കുള്ള, അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ, അവർക്ക് യാതൊരു ഗുണവും അതിലില്ല. ഈമാനില്ലാത്ത ആളുകൾക്ക് അതിൽ യാതൊരു ഗുണവുമില്ല, മറിച്ച് ഒരു പക്ഷെ അവൻ്റെ ശിക്ഷ തന്നെ ആയിരിക്കാം. എന്നാൽ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ, അവർക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ അവർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടത്. അതല്ലാത്ത ആളുകൾ, പാപികളായ ആളുകൾ, ഒരുപക്ഷെ അവർക്ക് അള്ളാഹു ഭൂമിയിൽ നിന്ന് തന്നെ ശിക്ഷ നൽകും. അബൂലഹബിന്റെ കഥ നമുക്കറിയാവുന്നതാണ്. അബൂലഹബ് മരിച്ചിട്ടുള്ളത് വളരെയധികം ചീഞ്ഞളഞ്ഞ രീതിയിൽ പ്രയാസപ്പെട്ടിരുന്ന രോഗങ്ങൾ വന്നുകൊണ്ടാണ്. അതൊരിക്കലും അവൻ അത് മുഖേന എന്തെങ്കിലും ദർജകൾ വർദ്ധിപ്പിക്കാനോ, അല്ലെങ്കിൽ അവൻ നന്മകൾ വർദ്ധിപ്പിക്കാനോ ഒന്നും അള്ളാഹു കാരണമാക്കിയിട്ടില്ല. എന്നാൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക് വരുന്ന ഈ രോഗങ്ങൾ, സഹോദരങ്ങൾ, അത് മുഖേന അള്ളാഹു അവന് ഖൈർ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് കൂടുതൽ മടങ്ങുകയാണ് വേണ്ടത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയാറുണ്ടായിരുന്നു, പനി ബാധിക്കുന്ന സമയത്ത് അവിടുന്ന് പറയുമായിരുന്നു, മാ മിൻ മറദിൻ യുസീബുനി അഹബ്ബു ഇലയ്യ മിനൽ ഹുമ്മ, പനി വന്ന രോഗത്തിൽ ബാധിക്കുന്നതിനേക്കാൾ മറ്റൊരു രോഗം ബാധിക്കുന്നതും എനിക്കിഷ്ടമല്ല, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ശരീരത്തിൽ പനി ബാധിക്കുമ്പോഴാണ്. എന്താണ് കാരണം? ലിഅന്നഹ തദ്ഖുലു ഫീ കുല്ലി അദ്വിൻ മിന്നി, കാരണം പനി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു അവയവത്തിന് മാത്രമല്ല, പനി എന്ന് പറയുന്നത് ശരീരം മുഴുവൻ എല്ലാ അവയവങ്ങൾക്കും അത് ബാധിക്കും. ഫഇന്നല്ലാഹ ലാ യുതീ കുല്ല അദ്വിൻ ഖിസ്തഹു മിനൽ അജ്ർ, അതുകൊണ്ട് അള്ളാഹു അവന്റെ എല്ലാ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും പ്രതിഫലത്തിൽ നിന്നുള്ള ഒരു ഓഹരി ശരീരത്തിന്റെ എല്ലാ അവയവങ്ങൾക്കും കിട്ടുമെന്നുള്ളതാണ്. സഹാബികളുടെ സഹമ നോക്കു സഹോദരങ്ങൾ, അവർ പനി വന്നപ്പോൾ ഒരിക്കലും അവർ പ്രയാസപ്പെട്ടില്ല, അല്ലെങ്കിൽ അവർക്ക് ദേഷ്യം വന്നില്ല. ആ പനി നൽകിയ അള്ളാഹുവിനോട് യാതൊരു പരാതിയും അവർക്കില്ല, മറിച്ച് അവർ അത് ഇഷ്ടപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ആ പനി മുഖേന ശരീരത്തിൽ ബാധിക്കുന്ന അവന്റെ തലതൊട്ട് കാലുവരെയുള്ള മുഴുവൻ അവയവങ്ങൾക്കും അത് മുഖേന ആ അവയവങ്ങൾക്ക് മുഖേന ഉണ്ടായിരുന്ന പാപങ്ങൾ അത് അല്ലാഹു പുറത്തു കൊടുക്കും എന്നവർ മനസ്സിലാക്കുകയും അവർക്ക് യാതൊരു പരാതിയും അതില്ലാതിരിക്കുകയും ചെയ്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ സഹോദരങ്ങളെ, നമ്മളുടെ അമലുകൾ ചിലപ്പോൾ ആ അമലുകൾ കൊണ്ടൊരിക്കലും നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. നമ്മുടെ അമലുകൾ വളരെ കുറവായിരിക്കും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദർജകൾ വർദ്ധിപ്പിക്കാൻ കാരണമാക്കുന്നതാണ് ഈ രോഗങ്ങൾ. അല്ലാഹു ഒരടിമയെ ഇഷ്ടപ്പെടും, ശേഷം അവനിൽ യാതൊരു അമലുകളും കണ്ടെത്തുകയില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഇത്തരത്തിലുള്ള പ്രയാസങ്ങളും രോഗങ്ങളും നൽകും. എന്തിനാണ്? ആ രോഗങ്ങളിലുള്ള പ്രയാസം അവൻ സഹിക്കുക വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദർജകൾ പടിപടിയായി ഉയർത്തും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് നമ്മളെ അറിയിച്ചിട്ടുള്ളതാണ്. അവിടുന്ന് പറഞ്ഞു, ഇന്നൽ അബ്ദ ഇദാ സബഖത ലഹു മിൻ അല്ലാഹി മൻസിലതൻ ലം യബ്ലുഗുഹ ബിഅമലിഹി ഇബ്തലാഹു അല്ലാഹു ഫി ജസദിഹി ഔ ഫി മാലിഹി ഔ ഫി വലദിഹി. സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഒരു അടിമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ഒരു ദർജ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു, അവന്റെ മനസ്സിൽ അല്ലാഹു അവന്റെ മനസ്സ് കണ്ടു, അല്ലാഹു അവൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നോക്കിക്കഴിഞ്ഞാൽ, ആ ദർജയിൽ എത്താനുള്ള അമലുകൾ അവനിൽ ഉണ്ടാവുകയില്ല. അവന് യാതൊരു അമലുകൾ വളരെ കുറവാണ്, ധാരാളമായി അമല് ചെയ്ത ആളല്ല. പക്ഷെ അല്ലാഹു ആ അടിമ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു, അവൻ്റെ ഹൃദയം വളരെ ശുദ്ധിയുള്ളതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ശരീരത്തിലും അവൻ്റെ സമ്പത്തിലും അവൻ്റെ സന്താനത്തിലുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ പരീക്ഷണങ്ങൾ അവൻ കൊടുക്കും. സുമ്മ സബറഹു അലാ ദാലി, പിന്നീട് അതിൽ ക്ഷമിക്കാനുള്ള കഴിവ് അല്ലാഹു നൽകും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ ഏതൊരു മൻസിലത്താണ്, ഏതൊരു ദർജ പദവിയാണ് അവൻ നിശ്ചയിച്ചിട്ടുള്ളത്, അവിടെ എത്തുന്നതുവരെ അവന്റെ പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കും. ആളുകൾക്ക് പരാതിയായിരിക്കും ഒരു രോഗം വരുമ്പോൾ അടുത്ത രോഗം, എന്താണ് എനിക്കിങ്ങനെ? സഹോദരൻ, നീ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്കുള്ള ദർജ അത് വെച്ചിട്ടുള്ളത് വളരെ മുകളിലാണ്, അവിടേക്ക് നിന്നെ പടിപടിയായി എത്തിക്കാൻ വേണ്ടിയാണ് ഈ ഓരോ രോഗങ്ങൾ നിനക്ക് നൽകുന്നത്. ആളുകൾക്ക് വിട്ടൊഴിയാത്ത രോഗം എന്ന് പറഞ്ഞുകൊണ്ട് പ്രയാസമാണ്, മാറാ രോഗമാണ് സഹോദര. മാറാ രോഗമെന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര വർഷം നിന്നെ പരീക്ഷിക്കുന്നു, അത്രയും ദർജകൾ നിനക്ക് മുകളിലേക്ക് പോകാനുള്ളതാണ്. നീ അല്ലാഹുവിനെ ത്വാഅത്തോട് ചെയ്തുകൊണ്ട്, അല്ലാഹുവിനെ ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് മുന്നിടുക എന്ന് മാത്രമാണ് നിനക്ക് മേലുള്ളത്. നീ ക്ഷമിച്ചാൽ മാത്രം മതി, നിന്റെ ദർജകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, അയ്യൂബ് അലൈഹിസ്സലാം അവിടുന്ന് 18 വർഷത്തോളമാണ് രോഗം ബാധിച്ചുകൊണ്ട് കഴിഞ്ഞിട്ടുള്ളത്. അവിടുന്ന് അള്ളാഹുവിനോട് ഒരിക്കൽ പോലും പരാതി പറഞ്ഞിട്ടില്ല, അവിടുന്ന് ഒരിക്കലും അള്ളാഹുവിനോട് പരാതി പറഞ്ഞിട്ടില്ല. അവിടുത്തെ ഭാര്യ ഒരിക്കൽ അയ്യൂബ് അലൈഹിസ്സലാമിനോട് ചോദിക്കുകയുണ്ടായി, അള്ളാഹുവിനോട് താങ്കൾക്ക് പറഞ്ഞുകൂടെ എന്ന് ചോദിച്ചപ്പോൾ അയ്യൂബ് അലൈഹിസ്സലാം പറഞ്ഞിട്ടുള്ളത് എന്താണ്? 70 വർഷത്തോളം അള്ളാഹു എനിക്ക് ആഫിയത്ത് നൽകി, അപ്പോൾ ഒരു 70 വർഷമെങ്കിലും എനിക്കിനി ക്ഷമയോടുകൂടി നിൽക്കേണ്ടവനല്ലേ ഞാൻ. നീ ആലോചിച്ച് നോക്ക്, എത്ര നിനക്ക് അള്ളാഹു ആയുസ്സിൽ എത്ര അധികം നിനക്ക് ആരോഗ്യം നൽകിയിട്ടുണ്ട്. ആരോഗ്യം നൽകിയ അത്രയുമൊന്നും പല ആളുകൾക്കും, നമ്മളിൽ പല ആളുകൾക്കും അത്രയുമൊന്നും അള്ളാഹു രോഗം നൽകിയിട്ടില്ല. വർഷങ്ങളോളം ആരോഗ്യത്തിലായിരുന്നു, 40, 50, 60 വർഷം ഒരുപക്ഷെ നമ്മൾ ആരോഗ്യത്തിലായിരിക്കും, അല്ലെങ്കിൽ വർഷങ്ങൾ ആരോഗ്യത്തിലാണ്. ശേഷം അള്ളാഹു ചെറിയൊരു പരീക്ഷണങ്ങൾ നൽകുമ്പോൾ ചില ആളുകൾ അവർ ആകെ ടെൻഷനിലാണ്, അവർ ആകെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആഖിറത്ത് എന്നുള്ള ഒരു കാര്യം അത് വരാനുണ്ട് എന്നുള്ള ചിന്തയില്ലാത്തതുപോലെ ആകെ ചീത്ത വിളിക്കുന്ന ആളുകളെ കാണാം. അവരെ ശുശ്രൂഷിക്കുന്ന ആളുകൾ, അവരുടെ പരിചരിക്കുന്ന ആളുകൾ, അവരെ ചീത്ത വിളിക്കുന്ന ആളുകൾ, ദീനിനെ തന്നെ ചീത്ത വിളിക്കുന്ന ആളുകൾ, ഞാനെ നിസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞ ആളുകൾ, എത്ര എത്ര ആളുകൾ നമ്മൾ കാണുന്നു. ഗൾഫിലൊക്കെ നമ്മൾ കാണുന്നതാണ്, ചില ആളുകൾ അവരുടെ ജോലി നഷ്ടമായി, അല്ലെങ്കിൽ അവരുടെ ബിസിനസ് നഷ്ടമായി, ഇനി ഞാൻ നിസ്കരിക്കില്ല, ഇനി ഞാൻ നിസ്കരിക്കുകയില്ല. സഹോദര, അത് നിന്റെ പരീക്ഷണത്തിന്റെ തുടക്കമാണ്, നീ പിന്നീട് പതനത്തിലേക്കാണ്. എന്നാൽ നീ ത്വാഅത്തിലൂടെ അള്ളാഹുവിനനുസരിച്ചുകൊണ്ട് അമലുകൾ ചെയ്ത് നിന്നാൽ ഇതാ അള്ളാഹു നിനക്ക് മുകളിൽ വെച്ചിട്ടുള്ള ആ മൻസിലത്തിലേക്ക് നിനക്ക് എത്താൻ സാധിക്കും. അതുകൊണ്ട് രോഗങ്ങളല്ല, ഏതേത് പ്രയാസങ്ങൾ ഉണ്ടായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തെ കാര്യം, ഇത് നമ്മുടെ ദർജ വർദ്ധിപ്പിക്കാൻ, നമ്മുടെ അമലുകൾ കുറഞ്ഞത് കാരണം അള്ളാഹു എനിക്ക് നൽകിയ ഒരു ഓഫറാണ്. എൻ്റെ അടുത്ത് ധാരാളം അമലുകളില്ല, ഞാൻ രാത്രി മുഴുവൻ നിസ്കരിച്ച ആളല്ല, ഞാൻ ഇടപെട്ട് നോമ്പെടുത്ത ആളുകളല്ല, ഞാൻ വളരെ കുറഞ്ഞേ ചെയ്തിട്ടുള്ളൂ, വാജിബായ കാര്യങ്ങൾ കുറച്ചേ ചെയ്തിട്ടുള്ളൂ. ഇതാ അള്ളാഹു നിനക്ക് നൽകിയിരിക്കുന്നു ഈ രോഗം, ഈ പ്രയാസങ്ങൾ നിനക്ക് നൽകിയിരിക്കുന്നു, അത് മുഖേന നിന്റെ ദർജകൾ വർദ്ധിപ്പിക്കാൻ, അതുകൊണ്ട് നാം അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മൂന്നാമതായി പണ്ഡിതന്മാർ പറയുന്ന മറ്റൊരു കാര്യം രോഗത്തിനെ കുറിച്ച്, അന്നഹു സബബുൻ ലിദുഖൂലിൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കാൻ മാത്രം കാരണം ഈ രോഗം മതി, സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഇതായി രോഗം മതി എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു നമുക്ക് ഹസനത്ത് നൽകുമെന്ന് പറഞ്ഞു, ദർജകൾ വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞു, അതുപോലെ പാപങ്ങൾ പുറത്തു തരുമെന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഇതാ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഇതാ ചില രോഗങ്ങൾ തന്നെ മതി, ആ രോഗങ്ങൾ വഴി നിനക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പ്രസിദ്ധമായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഹുജിബത്തിൽ നാറു ബിശ്ശഹവാത് വഹുജിബത്തിൽ ജന്നത്തു ബിൽ മകാരിഹ്. സ്വർഗം എന്ന് പറയുന്നത് അത് ധാരാളം നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കൊണ്ടാണ് മൂടപ്പെട്ടിട്ടുള്ളത്. അതിലേക്ക് അടുക്കണമെങ്കിൽ ധാരാളം കാര്യങ്ങൾ നമ്മൾ മറികടക്കാനുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ ദേഹേച്ഛകളെ പിടിച്ചുകെട്ടിക്കൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലാണ് നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുക. മടിയായിരിക്കും, ആ മടിയെ മാറ്റി നിർത്തിക്കൊണ്ട് രാവിലെ എഴുന്നേൽക്കേണ്ടതുണ്ട്, നേരത്തെ എഴുന്നേൽച്ച് അല്ലാഹുവിനോട് നിസ്കരിക്കേണ്ടതുണ്ട്, ദാഹിക്കുന്നുണ്ടാവാം, പ്രയാസമുണ്ടാവാം, നോമ്പെടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്താലാണ് സ്വർഗം. എന്നാൽ നരകം ഹുജുബത്തിൻ നാറുബിശ്ശഹവാ. എന്നാൽ സ്വർഗം നരകം എന്ന് പറയുന്നത് ഒരുപാട് ദേഹേച്ഛകൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുകയാണ്. ആ ദേഹേച്ഛകളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇതാ നരകത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തുല്യമാണ്. ഇനി അതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്നാൽ സ്വർഗത്തിനെ കുറിച്ച് അല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ഒരുപാട് നിനക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കൊണ്ടാണ് അത് മൂടപ്പെട്ടിട്ടുള്ളതെന്നാണ്. അതിൽ ക്ഷമിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. അങ്ങനെയുള്ള മക്കാരിഹുകളിൽപ്പെട്ട ഒരു കാര്യമാണ്, നിനക്ക് ഇഷ്ടമില്ലാത്ത, നിനക്കതിൽ ഉറപ്പുണ്ടാക്കുന്ന ഒരു കാര്യത്തിൽപ്പെട്ടതാണ് രോഗം എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹു നൽകുന്ന രോഗം ചിലപ്പോൾ ആ ഒരൊറ്റ രോഗം മതി, അത് മുഖേന അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. യഖൂലുല്ലാഹു അസ്സ വജൽ, ഖുദ്സിയായ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞു എന്ന് പറയുന്ന ഹദീസുകൾക്കാണ് ഖുദ്സിയായ ഹദീസ് എന്ന് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ അദ്ഹബ്തു ഹബീബതൈ ഫസബറ വഹ്തസബ ലം അർദ ലഹു സവാബൻ ദൂനൽ ജന്ന. അള്ളാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാൻ ആരുടെയെങ്കിലും അവൻ ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങൾ അത് നീക്കം ചെയ്തു. ഹബീബത്തൈ, പണ്ഡിതന്മാർ അതിന് വിശദീകരണം നൽകിയത് കണ്ണ് എന്നുള്ളതാണ്. അവന്റെ രണ്ട് കണ്ണിന്റെ കാഴ്ചകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഫസബറ, അങ്ങനെ അതിൽ ക്ഷമിച്ചു, കണ്ണില്ലാത്തതിന് പ്രയാസം പറഞ്ഞില്ല, അവൻ ക്ഷമിച്ചു. വഹ്തസബ, അള്ളാഹുവിൽ പ്രതീക്ഷിച്ചു, അള്ളാഹുവിൽ കൂലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ ലം അർദ ലഹു സവാബൻ ദൂനൽ ജന്ന, സ്വർഗമല്ലാതെ അവൻ മറ്റൊരു കാര്യം കൊണ്ട് അള്ളാഹു അവൻ തൃപ്തിപ്പെടുന്നില്ല, അഥവാ അള്ളാഹു അവന് സ്വർഗമേ നൽകുകയുള്ളൂ. രണ്ട് കണ്ണവന് പോയി കഴിഞ്ഞു, ശേഷം അതിൽ ക്ഷമിക്കുകയുണ്ടായി. അള്ളാഹു പറയുകയാണ്, അവന് സ്വർഗമല്ലാതെ മറ്റൊന്നും കൊണ്ട് ഞാൻ അവന്റെ കാര്യത്തിൽ തൃപ്തിപ്പെടുകയില്ല, അഥവാ അള്ളാഹു അവന് സ്വർഗം തന്നെ നൽകുമെന്നുള്ളതാണ്. ഇതിനെ വിശദീകരിച്ച് മറ്റു പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നു, ശരീരത്തിന്റെ ഏതെങ്കിലും രണ്ട് അവയവങ്ങളായാലും മതി. ചിലപ്പോൾ ചില ആളുകൾക്ക് രണ്ട് കൈ ഉണ്ടാവുകയില്ല, ചിലപ്പോൾ രണ്ട് കാലുകൾ ഉണ്ടാവുകയില്ല, പക്ഷെ എന്താണ് അതിനുള്ള കണ്ടീഷൻ? അവൻ അള്ളാഹുവിൽ നിന്നുള്ള കൂലി പ്രതീക്ഷിക്കണം. ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇത് കിട്ടുകയില്ല. ശിർക്ക് ചെയ്യുന്ന ആളുകൾ അവൻ യാതൊരു അമലും സ്വീകരിക്കുകയില്ല. സഹോദരങ്ങൾ, നമ്മൾ ഇതെല്ലാം ദീനിലുള്ള ഏതൊരു ഫളായിലുകൾ നമ്മൾ വായിക്കുമ്പോഴും ഏത് ശ്രേഷ്ഠതയുടെ കാര്യങ്ങൾ വായിക്കുമ്പോഴും നമുക്ക് തൗഹീദ് ആവർത്തിച്ച് തലയിൽ ഓർമ്മ വരേണ്ടതും, കാരണം തൗഹീദോടുകൂടി യാതൊരു ശ്രേഷ്ഠതയുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞുവല്ലോ, നമസ്കാരത്തിലേക്ക് വുദു എടുക്കുന്നവനുള്ള ശ്രേഷ്ഠത, നമസ്കാരത്തിലേക്ക് നടന്നു വരുന്നവനുള്ള ശ്രേഷ്ഠത, ഇതൊക്കെ ആർക്കാണ്? മുവഹ്ഹിദീങ്ങൾക്ക് മാത്രമാണ്. അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ, ദർഗയിൽ പോകുന്ന ആളുകൾ, ഉറുക്ക് കെട്ടുന്ന ആളുകൾ, ശിർക്ക് ചെയ്യുന്ന ആളുകൾ, ഹൃദയം അള്ളാഹു അല്ലാത്ത ആളുകളിലേക്ക് അതിനെ കെട്ടിയിടുന്ന ആളുകൾ, അവർക്കിതൊന്നും ലഭിക്കാൻ പോകുന്നില്ല. അപ്പോഴാണ് നമുക്ക് ശിർക്കിന്റെ ഗൗരവം ആവർത്തിച്ച് മനസ്സിലാകുകയുള്ളൂ. ഇതെല്ലാം ഈ ഓഫറുകൾ പടിപടിയായി കിട്ടുന്നത്, അത് നിനക്ക് തൗഹീദ് ഉണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലുണ്ടോ, എങ്കിലാണ് നിനക്കിതാ ഈ ഓഫറുകളെല്ലാം ലഭിക്കുന്നത്. അത് നമ്മൾ സാന്ദർഭികമായി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അവന് രണ്ട് അവയവങ്ങൾ അവൻ നഷ്ടപ്പെട്ടു. അങ്ങനെ അവൻ നഷ്ടപ്പെട്ടതിൽ അവൻ ക്ഷമിക്കുകയുണ്ടായി, അള്ളാഹുവിൽ കൂലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ടായി. അള്ളാഹുവിനെ പഴിച്ചില്ല, അള്ളാഹുവിന് എന്നോട് എന്തോ ദേഷ്യം ഉള്ളത് കൊണ്ടാണ് എന്റെ കണ്ണ് പോയത് എന്ന് അവൻ പഴിച്ചില്ല, മറിച്ച് ക്ഷമിക്കുകയുണ്ടായാൽ അള്ളാഹു പറയുന്നു, അവൻ സ്വർഗമല്ലാതെ മറ്റൊന്നും ഞാൻ നൽകുകയില്ല എന്ന് പറയുകയാണ്. നമുക്കറിയാവുന്നതാണ് ഒരു സ്ത്രീയുടെ കഥ. ഒരു കറുത്ത ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അവർ ഒരിക്കൽ വന്നു, പരാതി പറയുകയുണ്ടായി. ഓ നബിയെ, എനിക്ക് ജിന്നു ബാധയുണ്ട്, എനിക്കിങ്ങനെ ജിന്നു ബാധിക്കുന്ന ഒരു പ്രയാസമുണ്ട്. അങ്ങനെ ജിന്നു ബാധിച്ചു കഴിഞ്ഞാൽ ഞാൻ ആകെ ഇളകി വീഴും, ഇളകി വീണു കഴിഞ്ഞാൽ എൻ്റെ ശരീരത്തിലെ വസ്ത്രങ്ങളെല്ലാം നീങ്ങിപ്പോകുന്നു, എനിക്കാകെ വലിയ പ്രയാസമാണ്. അങ്ങനെ അവർ പറയുകയുണ്ടായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, അവരോട് പറഞ്ഞു, ഇൻ ഷിഅ്തി സബർതി വലകിൽ ജന്ന, നീ ക്ഷമിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗമുണ്ട്. വഇൻ ഷിഅ്തി ദഅതുല്ലാഹ അൻ യുആഫിയക, നീ ഇനി എന്നോട് ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാം, അത് മുഖേന അള്ളാഹു നിനക്ക് ആഫിയത്ത് നൽകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അങ്ങനെ അവർ പറഞ്ഞു, നബിയെ, ഞാൻ ക്ഷമിച്ചുകൊള്ളാം, പക്ഷെ എനിക്ക് ഈ ബാധയേറ്റ് കഴിഞ്ഞാൽ എന്റെ വസ്ത്രം നീങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ട്, അതില്ലാതിരിക്കാൻ താങ്കൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം, രോഗം ഞാൻ ക്ഷമിച്ചുകൊള്ളാം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുവേണ്ടി ദുആ ചെയ്തു. സഹാബികൾ പറഞ്ഞു, പിന്നീടും അവർ ജിന്നു ബാധിച്ചുകൊണ്ട് മറിഞ്ഞു വീഴാറുണ്ട്, പക്ഷെ അവരുടെ വസ്ത്രം നീങ്ങിപ്പോകാറില്ല, അള്ളാഹു അത് സ്വീകരിച്ചു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വാഗ്ദാനം ചെയ്തെന്താണ്? സ്വർഗമാണ്. പിന്നീട് കാലങ്ങൾക്ക് ശേഷം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സഹാബികളായ അദ്ദേഹത്തിന്റെ മുന്നിലുള്ള പഠിക്കുന്ന മറ്റു സഹാബികൾക്കും താബിഈങ്ങൾക്കും അദ്ദേഹം കാണിച്ചു കൊടുക്കും ആ കറുത്ത സ്ത്രീയെ. നിങ്ങൾ ആ കറുത്ത സ്ത്രീയെ കണ്ടുവോ? അവർ പറയും, അതെ, ആ സ്ത്രീ സ്വർഗത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഓഫറാണ് എന്താണ്? ക്ഷമിക്കാൻ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് ബാധിക്കുന്ന രോഗങ്ങൾ അതെല്ലാം ഇവിടുന്ന് തന്നെ തീരണം, എനിക്കെല്ലാത്തു നിന്നുള്ള ഷിഫ ഒരു കിട്ടിയില്ലെങ്കിൽ എനിക്ക് യാതൊരു സമാധാനമില്ല എന്ന് നമ്മൾ ഒരിക്കലും ധരിക്കേണ്ടതില്ല. ചിലപ്പോൾ ചില രോഗങ്ങൾ എത്ര കണ്ട് നമ്മൾ ചികിത്സിച്ചു കഴിഞ്ഞാലും അത് മാറുകയില്ല. അള്ളാഹു ഉദ്ദേശിക്കാതെ ഒരു രോഗവും മാറുകയില്ല. ചിലപ്പോൾ അള്ളാഹു അത് നിനക്ക് ഹൈറായി ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ അത് അള്ളാഹു അങ്ങനെ തന്നെ തുടർത്തും. നമ്മൾ കാണുന്ന എത്ര ആളുകൾ രോഗം കൊണ്ട് തന്നെ അവർ മരിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും അള്ളാഹുവിന്റെ റഹ്മത്തിനെതിരല്ല, മറിച്ച് നാം മനസ്സിലാക്കിയതുപോലെ അള്ളാഹു അവന്റെ അമലുകൾ കുറഞ്ഞത് കാരണം അവൻ ഇട്ടുകൊടുത്തതാണ് ഇന്ന് എന്ന രോഗങ്ങൾ വന്നതുകൊണ്ട് നിനക്ക് പ്രതിഫലം വർദ്ധിക്കാൻ വേണ്ടി അള്ളാഹു പ്രയാസത്തിലാക്കിയതാണ്. അല്ലെങ്കിൽ അതല്ലാതെ അള്ളാഹുവിന് ഇഷ്ടമല്ലാത്ത ആളുകളൊക്കെ രോഗം അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രയാസങ്ങൾ കൊടുത്തുകൊണ്ട് അവരെ ശിക്ഷിക്കുക, അള്ളാഹുവിന് ഇഷ്ടമുള്ള ആളുകൾക്ക് സമ്പത്തും ആരോഗ്യവും നൽകുക എന്നുള്ളത് അള്ളാഹുവിന്റെ രീതിയല്ല. മറിച്ച് അള്ളാഹുവിന് ആരെയാണോ ഇഷ്ടം അവരെ അള്ളാഹു കൂടുതൽ പരീക്ഷണങ്ങൾ കൊണ്ട് അവർക്ക് നൽകുകയാണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമാക്കുന്നതാണ് പല രോഗങ്ങളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് രോഗങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഉദര രോഗങ്ങളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ്, ഷഹീദിന്റെ കൂലിയാണ്. വയറിനുണ്ടാകുന്ന രോഗങ്ങൾ കൊണ്ട് പല ആളുകളും മരിക്കുന്നത് നമുക്കറിയാം. പക്ഷെ അവർ സബറോടുകൂടി, ക്ഷമയോടുകൂടി, തൗഹീദിൽ, നബി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ അത് അവർക്ക് എന്താണ്? അത് സ്വർഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതുപോലെ പ്ലേഗ് പോലെയുള്ള രോഗങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്ത് മരിച്ചിട്ടുണ്ട്. എന്നാൽ മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം അതവർക്ക് ഷഹീദിന്റെ കൂലിയാണ്, സ്വർഗത്തിലേക്ക് പോകാനുള്ള കാര്യമാണ്. എന്നാൽ കാഫിറുകളായ അവർക്ക് ആ രോഗവും ബാധിച്ചു, നാളെ നരകത്തിലുമാണ്. എത്ര വലിയ കഷ്ടമാണ്, അത് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ സഹോദരങ്ങളെ, നമുക്ക് ബാധിക്കുന്ന രോഗം നമ്മൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമാക്കുന്നു എന്നതുപോലെ തന്നെ നമ്മൾ നരകത്തിൽ നിന്നും കാക്കാൻ ഈ രോഗം കാരണമാക്കും. പണ്ഡിതന്മാർ പറയുന്നു, അന്നഹു സബബുൻ ലിൻ നജാതി മിനന്ന, നരകത്തിൽ നിന്നുള്ള നജാത്ത്, രക്ഷ അതിന് കാരണമാണ് ഈ രോഗങ്ങൾ എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഈ പരീക്ഷണങ്ങൾ, നമുക്ക് നാളെ നമുക്ക് നൽകാനുള്ള പരീക്ഷണങ്ങളിൽ നിന്നുള്ള കുറവാണ്. അല്ലാഹു നാളെ എന്ത് ഹള്ളാണോ നരകത്തിൽ ബാക്കി വെച്ചിട്ടുള്ളത് അത് അത്രയേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതായത് നിനക്കിവിടെ പരീക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നാളെ അവിടെ ഒന്നും ഉണ്ടാവുകയില്ല. നീ ധാരാളം പരീക്ഷണങ്ങളിൽ കിട്ടിയ ആളാണെങ്കിൽ അള്ളാഹു നാളെ നിനക്ക് അവിടെ നരകത്തിൽ നിന്നുള്ള പരീക്ഷണം നൽകുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും, ഒരിക്കൽ അദ്ദേഹം ഒരു പനിയുള്ള ഒരാളുടെ അടുത്തേക്ക് പോയി. അത് വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ട് പനിയും പ്രയാസവുമായ ആൾ കിടക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, അബിഷിർ, നീ സന്തോഷിക്കുക. നമ്മൾ മനസ്സിലാക്കണം, പനിയും രോഗങ്ങളും ഒക്കെ ഉള്ള ആളുകളടുത്ത് പോയി ആകെ അയാളുടെ മുഖത്ത് നോക്കി, ഒന്നുകിൽ നമ്മുടെ നാക്കുകൊണ്ട് എന്താലേ ഇയാൾ ഇത്ര കാലമായി കിടക്കുന്നു എന്നല്ല, അല്ലെങ്കിൽ നമ്മുടെ മുഖത്തു നിന്ന് അയാൾക്ക് നമ്മൾ ആ പറഞ്ഞതുപോലെ തോന്നും, ഇവൻ എന്തൊരു പ്രയാസമാണ് ഇവൻ നൽകിയിരിക്കുന്നത് എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അബിഷിർ, നീ സന്തോഷിക്കണം, ഇതാണ് നമ്മൾ പറയേണ്ടത്. രോഗിയെ കാണാൻ പോകുമ്പോൾ സുന്നത്തിൽ പെട്ടതാണ്, അവരോട് നിങ്ങൾ പറയണം അബിഷിർ, നിങ്ങൾ സന്തോഷിക്കണം, അതല്ലാതെ നിങ്ങൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അബിഷിർ, ഇന്നല്ലാഹു അസ്സ വജല്ല യഖൂൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. നാരി ഉസല്ലിതുഹ അലാ അബ്ദിൽ മുഅ്മിനി ഫിദ്ദുനിയ, ഈ ചൂട്, ഈ പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അല്ലാഹുവിന്റെ ഒരു അഗ്നിയാണ്. അത് അല്ലാഹു അതിന് സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ്. മുഅ്മിനായ അവന്റെ അടിമകൾക്ക് മേൽ അതിന് അധികാരം നൽകിയിരിക്കുകയാണ്. ലിതകൂന ഹല്ലഹു മിനൻ നാരി ഫിൽ ആഖിറ, നാളെ ആഖിറത്തിൽ അവൻ നരകം ലഭിക്കാതിരിക്കാൻ ഇവിടുന്ന് നൽകിയതാണത്. ഇവിടുന്ന് വരുന്ന നിനക്കുള്ള ശക്തമായ പനി, നിനക്ക് ശക്തമായ രോഗം, ഇത് നാളെ അവിടുന്ന് കിട്ടേണ്ടതായിരുന്നു, പക്ഷെ അവൻ ഇതാ ഇവിടുന്ന് തന്നെ നൽകിയിരിക്കുകയാണ് എന്ന് അള്ളാഹു പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരികയാണ്. അതുപോലെ തന്നെ മറ്റൊരു റിവായത്തിൽ കാണാം, അൽഹുമ്മ ഹല്ലു കുല്ലി മുഅ്മിനിൻ മിനന്ന, പനി എന്നുള്ളത് ഒരു മുഅ്മിനിന് നരകത്തിൽ നിന്നുള്ള ഓഹരിയാണ്. അതായത് മുഅ്മിൻ നരകത്തിൽ പ്രവേശിക്കുകയില്ല, അവന് നരകത്തിൽ നിന്നുള്ള ഓഹരി ഇതാ പനിയോടുകൂടി ഇവിടെ നൽകുകയാണ്. അവന് തിന്മകൾ ഉണ്ടാവാം, അതിന് അള്ളാഹു അവനെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുകയില്ല, അവന് പാപങ്ങൾ പുറത്തു കൊടുക്കും. അതുപോലെ ചില പരീക്ഷണങ്ങൾ അള്ളാഹു ഇവിടുന്ന് തന്നെ നൽകിക്കൊണ്ട് അവനതിനുള്ള പ്രയാസം നീക്കുകയാണ്. അപ്പോൾ എത്ര വലിയ നിഅമത്താണ്! നമ്മൾ പിന്നെന്തിനാണ് പ്രയാസപ്പെടുന്നത്? നമുക്ക് ഈ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരോടാണ്? ഒരാളോടും പ്രയാസം പറയേണ്ടതില്ല. സലഫുകളായ ആളുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് കണ്ണിന് കാഴ്ച പോയിട്ടുണ്ട്, വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവുക അദ്ദേഹത്തിന് കണ്ണിന് കാഴ്ചയില്ല എന്നുള്ളത്. അവർ അത്രയും ഉറകൾ കാണിച്ച ആളുകളാണ്, അത്രയും എല്ലാവരും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണമെന്നുള്ളതല്ല. ഒരാൾ രോഗത്തിന് എനിക്ക് രോഗമുണ്ട് ചികിത്സിക്കണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് തെറ്റായ കാര്യമല്ല. പക്ഷെ മറിച്ച് അവർ അള്ളാഹു അവർക്ക് ഒരു കുറവ് കൊടുത്തപ്പോൾ അത് ആളുകളെ അറിയിക്കാൻ അവർ ഉദ്ദേശിച്ചില്ല. അങ്ങനെ വർഷങ്ങൾ 10-15 വർഷങ്ങൾക്ക് ശേഷം ആണ് ഒരു അദ്ദേഹത്തിന്റെ ഒരു കുട്ടി ഇടതുവശത്ത് നിന്ന് വന്നപ്പോൾ അദ്ദേഹം കണ്ടില്ല. അപ്പോഴാണ് കുടുംബക്കാർക്ക് മനസ്സിലായത് അദ്ദേഹത്തിന് ഇടത്തെ കണ്ട് കാണുമായിരുന്നില്ല എന്ന്. സഹോദരങ്ങൾ, അത്രയും അവർ അള്ളാഹു നൽകിയ ന്യാമത്തുകൾ പ്രകടിപ്പിക്കാനും അള്ളാഹു അവൻ എന്തെങ്കിലും പരീക്ഷണം നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഉള്ളിലൊതുക്കാനും അവർ ഉദ്ദേശിച്ചിരുന്നു. എന്നാൽ ആളുകളുടെ അവസ്ഥ എന്താണ്? അള്ളാഹു ധാരാളം ന്യാമത്തുകൾ നൽകിയിട്ടുണ്ടാവും, അത് ആരോടും പറയില്ല. ധാരാളം ന്യാമത്തുകൾ ബിസിനസ്സിൽ നൽകി, ആരോഗ്യത്തിൽ നൽകി, എന്തെല്ലാം ന്യാമത്തുകൾ നൽകി. എന്നാൽ എന്തെങ്കിലും ഒരു ചെറിയ രോഗമുണ്ടായാൽ ആളുകളെ വിളിച്ച് പരാതിയാണ്. ആളുകളോട് ഇങ്ങനെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും, ഇങ്ങനെയുണ്ട് രോഗം, മുട്ടുവേദന, കാലങ്ങളായി മുട്ടുവേദന മാറുന്നില്ല, കാലങ്ങളായി നടുവേദന മാറുന്നില്ല. പ്രത്യേകിച്ച് സ്ത്രീകളായ ആളുകളൊക്കെ ഇന്നും തലവേദനയാണ്, മാറുന്നേ ഇല്ല. അതായത് അള്ളാഹു ഒരു ന്യാമത്ത് നൽകിയിട്ടില്ല എന്ന് മറ്റുള്ളവർക്ക് ഒരു പക്ഷെ തോന്നിപ്പോകുന്ന രീതി. ധാരാളം ന്യാമത്ത് അനുഭവിക്കുന്നുണ്ടാവും, പക്ഷെ അത് പറയുന്നതിന് പകരം ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ മാത്രം എടുത്തു പറഞ്ഞുകൊണ്ടേയിരിക്കും. കാലങ്ങളായി നടുവേദന, 20 വർഷമായി, മംഗലാപുരത്ത് പോയി, എറണാകുളത്ത് പോയി, കോഴിക്കോട് പോയി, കോയമ്പത്തൂരായി, മാറുന്നേ ഇല്ല. സഹോദര, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ മുട്ടുവേദന ആവട്ടെ, നടുവേദന ആവട്ടെ, അതല്ല ഏതേത് രോഗങ്ങളാവട്ടെ, ഇത് അള്ളാഹു അതിൽ ഇത്രയും ഹിക്മത്തുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. അത് നമ്മൾക്ക് അറിയാത്തതിന്റെ കുറവാണ്, നമ്മുടെ ജഹലിന്റെ അറിവില്ലായ്മയുടെ കാരണമാണ് അതൊക്കെ നിനക്ക് ഷെറാണ് എന്ന് തോന്നുന്നത്. നീ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്റെ പാപങ്ങൾ പൊറുക്കാനാണ്. ഞാൻ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയാണ് വേണ്ടത്, അള്ളാഹുവിലേക്ക് അകലാൻ പാടില്ല. അള്ളാഹു നൽകിയ ന്യാമത്തുകൾക്ക് ശുക്ർ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ രോഗങ്ങളും അതും എനിക്ക് ന്യാമത്താണ് എന്ന് അവൻ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ സഹോദരങ്ങളെ, രോഗവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞ വലിയൊരു ഫായിദ, വലിയൊരു ഉപകാരം എന്ന് പറയുന്നത്, അവർ പറയുന്നു, അന്നഹു യുദക്കിറുൽ അബ്ദ് അൻ റബ്ബിഹി വയറുദ്ദുഹു ഇലൈഹി. തിന്മകളിൽ എമ്പാടും മുഴുകിയിരിക്കുന്ന ആളുകൾ, ദീനിനെ കുറിച്ച് ചിന്തിക്കാത്ത ആളുകളുണ്ടാകും, അത്തരക്കാരായ ആളുകൾക്ക് ദീനിലേക്ക് തിരിച്ചു വരാനും അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാനുള്ള കാരണമാണ് രോഗങ്ങൾ. അൽഹംദുലില്ലാ, എത്ര എത്ര ആളുകൾ, ഒരുപക്ഷെ അവർ അങ്ങനെ അടിച്ചുപൊളിച്ച് ജീവിതമായിരിക്കും, അങ്ങനെ അള്ളാഹുവിനെ മതിമറന്നുകൊണ്ടുള്ള ജീവിതമായിരിക്കും, പെട്ടെന്ന് അവന് വരുന്ന രോഗങ്ങൾ, ആ രോഗങ്ങളിൽ ചിന്തിച്ചുകൊണ്ട് ക്യാൻസർ ആവട്ടെ, അതല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റു രോഗങ്ങളാകട്ടെ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ മുസ്ലിം ഉമ്മത്തിന് മുഴുവൻ അത്തരത്തിൽ ലോകത്തിൽ നിന്നും കാക്കുമാറാകട്ടെ, അങ്ങനെയുള്ള എന്ത് രോഗങ്ങളാകട്ടെ, അത് വരുമ്പോൾ അവൻ അള്ളാഹുവിനെ ഓർമ്മിക്കാൻ അത് കാരണമാക്കും. അത് അള്ളാഹു നൽകുന്ന വലിയ ന്യാമത്തല്ലേ? അവനങ്ങനെ അടിച്ചു പൊളിച്ചുകൊണ്ട് ജീവിക്കുന്നത് അള്ളാഹു അങ്ങനെ തന്നെ അവനെ തുറന്നു വിടുകയാണെങ്കിൽ അവന്റെ മരണം, ദാരുണമായ അന്ത്യം എങ്ങനെയായിരിക്കും? നരകത്തിലേക്കായിരിക്കും. എന്നാൽ അള്ളാഹു ഇതാ രോഗങ്ങൾ നൽകി, ഏതേത് കടുത്ത രോഗങ്ങൾ, മാറാ രോഗങ്ങൾ നൽകി, മരിക്കുമെന്ന് പോലും ഉറപ്പുള്ള രോഗങ്ങൾ നൽകി. അത് തിരിച്ചറിഞ്ഞു, അത് മുഖേന അവൻ അള്ളാഹുവിലേക്ക് മടങ്ങി, അവന്റെ സമ്പത്തുകൾ അവൻ ദാനം ചെയ്യാൻ തുടങ്ങി, അവൻ നേരത്തെ പിടിച്ചു വെച്ചിരുന്ന കാര്യങ്ങൾ, സമ്പത്തുകൾ ദാനം ചെയ്തു, അവനുണ്ടായിരുന്ന ത്വാഅത്തുകൾ അവൻ കൂട്ടി. അവനറിയാം ഇനി എനിക്ക് കുറച്ച് ദിവസങ്ങളാണ്, ഞാൻ ഖിയാമുല്ലൈൽ ധാരാളമായി രാത്രി നിസ്കരിക്കേണ്ടതുണ്ട്, നോമ്പെടുക്കേണ്ടതുണ്ട്, സദഖ ചെയ്യേണ്ടതുണ്ട്. അവൻ വർദ്ധിപ്പിക്കാൻ തുടങ്ങി അമലുകൾ. സഹോദരങ്ങളെ, അങ്ങനെ ഒരാൾക്ക് മാറാൻ സാധിച്ചാൽ ഈ രോഗമെന്ന് പറയുന്നത് എത്ര വലിയ ന്യാമത്താണ്! ഒരുവന്റെ അമലുകളുടെ അവസാനത്തിൽ, അവന്റെ ജീവിതത്തിൽ അവസാനത്തിൽ അവൻ എന്തു ചെയ്തു എന്നുള്ളതിലാണ് കാര്യം. അവൻ ഇത്രയും നാൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളതിൽ യാതൊരു കാര്യവുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ അവസാനം മോശമാകുകയാണെങ്കിൽ ഇതിൽ യാതൊരു കാര്യവുമില്ല. അവന്റെ അവസാനം കൊണ്ട് തുലച്ചു കളഞ്ഞാൽ അതിൽ യാതൊരു കാര്യവുമില്ല. നമ്മളിപ്പോൾ അള്ളാഹുവിനനുസരിച്ച് ഇബാദത്തെടുത്ത് ജീവിക്കുന്നുണ്ട്, മസ്ജിദിൽ വരുന്നുണ്ട്, പള്ളിയിൽ വരുന്നുണ്ട്, ദീനിയായ പ്രവർത്തനങ്ങൾക്ക് വരുന്നുണ്ട്, അവസാനത്തിൽ ഇങ്ങനെ ഇല്ല എങ്കിൽ അതിൽ യാതൊരു കാര്യവുമില്ല. എന്നാൽ ഇത്രയും കാലം അടിച്ചു പൊളിച്ച് ജീവിച്ച ഒരാൾക്ക് അള്ളാഹു ജീവിതത്തിന്റെ അവസാനത്തിൽ അവൻ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മിക്കാനും അവന്റെ ദീനിലേക്ക് മടങ്ങാനും ചെയ്തു പോയ തെറ്റുകൾക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാനും അവസരം നൽകിയാൽ, ഒരു രോഗം മുഖേന നൽകിയാൽ, അതിനേക്കാൾ വലിയ ന്യാമത്ത് എന്താണുള്ളത്? അതുകൊണ്ട് സഹോദരങ്ങളെ, അത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് അങ്ങനെ നൽകുന്ന രോഗങ്ങൾ അതൊരിക്കലും അത് ഷർറ് മാത്രമല്ല, മറിച്ച് അത് മുഖേന അള്ളാഹു നമുക്ക് ധാരാളം ഖൈർ ഉദ്ദേശിക്കുന്നുണ്ട്. അള്ളാഹു പറഞ്ഞു, വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബലിക് ഫഅഖദ്നാഹും ബിൽ ബഅസാഇ വദ്ദറാ ലഅല്ലഹും യതദറഊൻ. നബിയോട് പറയുകയാണ്, താങ്കൾക്ക് മുമ്പുണ്ടായിരുന്ന ഓരോ ഉമ്മത്തിനും ഞാൻ സന്തോഷം കൊണ്ടും അതുപോലെ തന്നെ ദറാ കൊണ്ടും അതുപോലെയുള്ള ദുരിതങ്ങൾ കൊണ്ടും നാം അവരെ പരീക്ഷിക്കുകയുണ്ടായി. ലഅല്ലഹും യതദറഊൻ, അവർ വിനയശീലരായി അള്ളാഹുവിലേക്ക് മടങ്ങുവാൻ വേണ്ടിയാണ് അള്ളാഹു അത് ചെയ്യുന്നത് എന്ന് അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അള്ളാഹു പറഞ്ഞു, വബലനാഹും ബിൽ ഹസനാതി വസ്സയ്യിആത്ത് ലഅല്ലഹും യർജിഊൻ, അവർക്ക് നന്മകൾ കൊണ്ടും തിന്മകൾ കൊണ്ടും നാം അവരെ പരീക്ഷിച്ചു. എന്തിനു വേണ്ടിയാണ്? ലഅല്ലഹും യർജിഊൻ, അവർ മടങ്ങിയേക്കാം, തൗബ ചെയ്തുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങിയേക്കാം. അതിനുള്ള ഒരു അവസരമായി, ചിന്തിക്കാനുള്ള ഒരു അവസരമായി അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ് രോഗങ്ങൾ. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ, അത് വലിയ നിഅമത്താണ്. എന്നാൽ ഇത് ആർക്കാണിത് മനസ്സിലാകുന്നത്? ആർക്കാണിത് ഉപകാരം ചെയ്യുന്നത്? ഇതൊരു മുസ്ലിമിന് മാത്രമേ ഉപകാരം ചെയ്യുകയുള്ളൂ. അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാത്ത, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാത്ത എത്ര എത്ര ആളുകൾ, അവർക്കും അറിയുന്നുണ്ട് ഭൂമിയിൽ നിന്നും ഈ രോഗം, ഈ വരുന്ന ക്യാൻസർ, ഞാൻ മരണപ്പെടും. നമ്മൾ കാണുന്നുണ്ട് എത്ര ആളുകൾ അങ്ങനെയുള്ള ആളുകൾ, കാഫിറുകളായ ആളുകളുണ്ട്. പക്ഷെ അതുകൊണ്ട് അവർക്ക് യാതൊരു ഉപകാരവും ഉണ്ടാകുകയില്ല. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ ഒരു രോഗിയെ സന്ദർശിക്കാൻ പോയി. അദ്ദേഹം ആ രോഗിയോട് പറഞ്ഞു, അബ്ഷിർ, നീ സന്തോഷിക്കുക. ഫഇന്ന മറദൽ മുഅ്മിനി യജ്അലുഹുല്ലാഹു ലഹു കഫാറതൻ വമുസ്തഅസബൻ. അതായത് അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു മുഅ്മിനായ അടിമക്ക് രോഗി നൽകുന്നത് അവന്റെ പാപങ്ങൾ മായ്ക്കാൻ വേണ്ടിയാണ്, അതുപോലെ അവന് സ്വന്തമായി ആത്മവിചാരണ നടത്താൻ വേണ്ടിയാണ് എന്ന് സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. നീ ഒരു മുഅ്മിനാണ്, അള്ളാഹു നിനക്ക് ഈ രോഗം നൽകിയിട്ടുള്ളത് നിന്റെ പാപം മായ്ച്ചു കളയാനാണ്, അതുപോലെ നിനക്കൊരു ആത്മവിചാരണ നടത്താനാണ്. ഞാൻ എങ്ങനെയാണ് ഇത്ര കാലം ജീവിച്ചത്? ഞാൻ അള്ളാഹുവിനെ താത്തൻ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ജീവിച്ചുവോ? ഇല്ല, എന്നെ അടിച്ചുപൊളിച്ച് ജീവിക്കുകയായിരുന്നു. പലിശയിലായിരുന്നു എൻ്റെ ജീവിതം. എൻ്റെ ജീവിതം ഒരുപാട് ഹറാമുകളിലായിരുന്നു. അങ്ങനെയും വ്യഭിചാരവും മദ്യവും തുടങ്ങിയുള്ള ഒരുപാട് ഹറാമുകളിലാണ് ഞാൻ ജീവിച്ചിരുന്നത്. ഇതാ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ കടുത്ത രോഗം വഴി എനിക്ക് അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ, അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാനും അവസരമുണ്ടായി എന്നുള്ള അർത്ഥത്തിൽ അദ്ദേഹം അവർക്ക് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. ശേഷം അദ്ദേഹം പറഞ്ഞു, വഇന്ന മറദൽ ഫാജിരികൽ ബഈദ് അഖലഹു അഹ്ലുഹു സുമ്മ അർസലു ഫലാ യദ്രി ലിമ ഉഖില വലിമ ഉർസില. കാഫിറിന്റെ രോഗം ബാധിച്ചാൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരൊട്ടകത്തിനെ കെട്ടിയിടുന്നത് പോലെയാണ്. ഒട്ടകത്തിനെ അതിൻ്റെ ഉടമ വന്ന് കെട്ടിയിടുന്നു. ചിലപ്പോൾ അത് കെട്ടയച്ചുകൊണ്ട് അതിനെ കെട്ടയച്ചു തിരിച്ചു കൊണ്ടുപോകുന്നു. ഒട്ടകത്തിനെ അറിയില്ല ഇതെന്തിനാണ് എന്നെ കെട്ടിയിട്ടത്, എന്തിനാണ് എന്നെ അയച്ചു കൊണ്ടുപോയത് എന്നുള്ളത് ഒട്ടകത്തിനറിയില്ല. അതുപോലെയാണ് കാഫിർ. അവന് രോഗം വന്നു കഴിഞ്ഞാൽ എന്തിനാണ് ഈ രോഗം, എനിക്കിപ്പോൾ രോഗം മാറി, എന്താണ് ഇതുകൊണ്ടുണ്ടായത്? അവനതിൽ യാതൊരു വ്യത്യാസവും കാണുന്നില്ല. അപ്പോൾ കാഫിറുകളായ ആളുകൾക്ക് അവർക്ക് വലിയ നഷ്ടമാണ്. എന്നാൽ മുഅ്മിനായ മുസ്ലിമായ സഹോദര, നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഇങ്ങനെയുള്ള രോഗം നൽകിക്കഴിഞ്ഞാൽ അത് മുഖേന നമുക്ക് വലിയ ഖൈറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മായസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിനതി ഫീ നഫ്സിഹി വവലദിഹി വമാലിഹി ഹത്താ യൽഖല്ലാഹ വമാ അലൈഹി ഖതിയ. ഒരു മുഅ്മിനിനെ, ഒരു മുഅ്മിനത്തിനെ, ഒരു സത്യവിശ്വാസിയെ, ഒരു സത്യവിശ്വാസിനിയെ അള്ളാഹു പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. പരീക്ഷണം നിർത്തുകയില്ല, പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. അവൻ്റെ ശരീരത്തിൽ രോഗം മറ്റു പ്രയാസങ്ങൾ കൊണ്ട് അവൻ്റെ സന്താനത്തിൽ അവർക്കും രോഗങ്ങൾ നൽകിയേക്കാം, അല്ലെങ്കിൽ അവർക്ക് അംഗവൈകല്യങ്ങൾ നൽകിയേക്കാം, അല്ലെങ്കിൽ അവരെ മരിപ്പിച്ചുകൊണ്ട് അള്ളാഹു പരീക്ഷിക്കും. ഓമാലിഹി, അവൻ്റെ സമ്പത്തിൽ, അവൻ സമ്പത്തിൽ നിന്നുള്ള വലിയ ഇടിവുകൾ ഉണ്ടായേക്കാം, വലിയ വലിയ പ്രതീക്ഷയിൽ തുടങ്ങിയ കച്ചവടങ്ങൾ അത് നശിച്ചു പോയേക്കാം. പക്ഷേ പ്രയാസമാക്കേണ്ട, ഹത്താ യൽഖല്ലാഹു വമാ അലൈഹി ഖതിയ. ഇതൊക്കെ അള്ളാഹു ചെയ്യുന്നത് അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അവനിൽ യാതൊരു തിന്മയും ഇല്ലാതിരിക്കാനാണ്. ഓരോ പ്രയാസങ്ങൾ വരുമ്പോൾ അവൻ്റെ കഴിഞ്ഞു പോയ തിന്മകൾ അള്ളാഹു മായ്ച്ചിട്ടുണ്ടാവും. ഒരു പ്രയാസം വരുമ്പോൾ ഒന്ന്, അങ്ങനെ അള്ളാഹു അവൻ്റെ തിന്മകൾ മുഴുവൻ മായ്ച്ചു കളയാൻ വേണ്ടി പ്രയാസങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നൽകിക്കൊണ്ടിരിക്കും. നമ്മൾ ചില ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്, അവൻ്റെ കുട്ടിക്ക് അങ്ങനെയാണ്, കുട്ടിക്ക് ഇന്ന രോഗമായി ബാധിച്ചിരിക്കുകയാണ്. അവൻ്റെ കച്ചവടമാണെങ്കിൽ അതിലും നഷ്ടമാണ്. അവൻ ഭാര്യയാണെങ്കിൽ ഭാര്യക്കും രോഗമാണ്. എല്ലാം കൊണ്ട് പ്രയാസപ്പെട്ട ആളുകൾ ആരും നോക്കാനില്ല. ഇന്നൊക്കെ നമ്മൾ ഒരുപക്ഷെ ചില ആളുകളെ കുറിച്ച് വലിയ സങ്കടത്തോടെ നോക്കിയേക്കാം. പക്ഷെ സഹോദരങ്ങളെ, ആ ആളാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ. ഇത്രയും പ്രയാസങ്ങൾ ഒരുമിച്ച് അള്ളാഹു നൽകിയത് എന്തിനാണ്? ഓരോ പ്രയാസങ്ങളിലും അള്ളാഹു അവൻ്റെ തിന്മകളും മായ്ച്ചു കളയാനും ആവർത്തിച്ച് അള്ളാഹുവിനൊക്കെ ദിക്ർ ചെയ്യാനും ഒക്കെ കാരണമാക്കാനാണ് അള്ളാഹു ഇത്രയും നൽകിയിട്ടുള്ളത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തൗബ ചെയ്യാൻ പ്രേരിപ്പിക്കുമെന്നുള്ള അർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസീദ് ബിൻ മൈസറ റഹിമഹുല്ലാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല, സഹാബിയായ താബിയായ യസീദ് ബിൻ മൈസറ അദ്ദേഹം പറയുകയാണ്, ഇന്നൽ അബ്ദ ലയംറ, ഒരടിമക്ക് ഒരു രോഗം വരും. വമാ ലഹു ഇൻദല്ലാഹി മിൻ അമലിൻ ഖൈർ, ആ സമയത്ത് അവന് യാതൊരു ഖൈറായ നന്മയുമില്ല. അങ്ങനെയുള്ള രോഗം വരും, ആ സമയത്ത് അവന് യാതൊരു രോഗവും അമലുമില്ല. ഫയുദക്കിറു അല്ലാഹു സുബ്ഹാനഹു ബഅദമാ തലഫ മിനൽ ഖതായ, ഈ രോഗാവസ്ഥയിൽ അവൻ കഴിഞ്ഞുപോയി മുമ്പ് ചെയ്ത പല തിന്മകളും അള്ളാഹു അവനെ ഓർമ്മിപ്പിച്ചു കൊടുക്കും. പല ആളുകൾക്കും തിന്മ ചെയ്താൽ അത് തൗബ ചെയ്യാൻ വേണ്ടി അത് ഓർമ്മ തന്നെ ഉണ്ടാവില്ല, ഞാൻ എന്തൊക്കെ തിന്മ ചെയ്തു എന്ന് തന്നെ ഓർമ്മയില്ല. അത് വലിയ പരീക്ഷണമാണ്. നമുക്ക് തൗബ ചെയ്യാൻ ഒരുപാട് തിന്മകൾ ഉണ്ടാവും, അതൊന്നും ഓർമ്മ, ഞാനൊരു തിന്മ ഒരു ദുൽമ ചെയ്തതായി ചിലപ്പോൾ ചില ഓർമ്മ ഉണ്ടാവില്ല. ഇന്ന ഇന്ന ആളുകൾക്ക് ചിലപ്പോൾ ഒരുപാട് പറ്റിച്ചിട്ടുണ്ടാവും, ചില ആൾക്ക് യാതൊരു ഓർമ്മ ഉണ്ടാവില്ല. അത് വലിയ പരീക്ഷണമാണ്. എന്നാൽ അള്ളാഹു അവന് ഓർമ്മ നൽകും. അങ്ങനെ അവൻ ഫയഖ്റുജു മിൻ ഐനിഹി മിസ്ലു റാസി ദുബാബി മിൻ അദ്ദഅ്മി മിൻ ഖശ്യത്തില്ലാ, ഒരു ഈച്ചയുടെ തലയുടെ അത്രയും കണ്ണീർ അവൻ്റെ കണ്ണിൽ നിന്ന് വരും. അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട്, അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് കുറച്ച് കണ്ണീർ അവൻ്റെ കണ്ണിൽ നിന്ന് വരും. ഫയബഅത്തുല്ലാഹു ഇൻ യബഅത്തുഹു മുതഹറ രോഗം ബാധിച്ചതിൽ നിന്നും ശിഫ നൽകിക്കൊണ്ട് അള്ളാഹു അവനെ സുഖം ആരോഗ്യ രീതിയിലേക്ക് മാറ്റുകയാണെങ്കിൽ ആരോഗ്യത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ മുതഹിറ ശുദ്ധമായ രീതിയിലാണ് അള്ളാഹു അവനെ മാറ്റിയിട്ടുള്ളത്. എല്ലാ പാപങ്ങളും ആ കണ്ണീര് കൊണ്ട് അള്ളാഹു പുറത്തു കൊടുത്തിട്ടുണ്ടാകും. ഔ യഖ്ബിലുഹു ഇൻ ഖബലഹു മുതഹറ ഇനി അതല്ല അവൻ അള്ളാഹു ആ രോഗം കൊണ്ട് അവനെ പിടിക്കുകയാണെങ്കിൽ അഥവാ അവന്റെ റൂഹ് പിടിച്ചാൻ മരിച്ചു പോകുകയാണെങ്കിലും മുഴുവൻ തൗബ ചെയ്ത ത്വാഹിറ മുത്തഹറായ പരിശുദ്ധിയുള്ളവനായിക്കൊണ്ടാണ് അവൻ മരിച്ചു പോകുന്നത് എന്ന് യസീദ് ബിൻ മൈസറ റഹിമഹുല്ലാ നസറല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് താബിഈങ്ങൾ ഇപ്രകാരം സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, രോഗം കൊണ്ട് നമുക്ക് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും നമ്മൾ മുമ്പുണ്ടായിരുന്ന വലാലത്തുകളും വഴികേടുകളെ കുറിച്ച് മനസ്സിലാക്കാനും കൂടുതൽ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ നമുക്ക് സാധിച്ചാൽ അത് നമുക്ക് വലിയ ഉപകാരം തന്നെയാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ സഹോദരങ്ങളെ, രോഗം കൊണ്ടുള്ള വലിയ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ഉപകാരം എന്നുള്ളത്, രോഗം വന്നാലാണ് മനുഷ്യന് അവൻ്റെ ആരോഗ്യത്തിൻ്റെ വില മനസ്സിലാവുകയുള്ളൂ. നമ്മൾ പറയാറുണ്ട് പൊതുവെ, കണ്ണുള്ളപ്പോഴാണ് കണ്ണിൻ്റെ വില മനസ്സിലാവുകയുള്ളൂ എന്നുള്ളത്. നമ്മൾ ആലോചിച്ച് നോക്കും, നമുക്ക് നൽകുന്ന കൈ, കണ്ണ്, കാത്, ഇതെല്ലാം അതിനൊക്കെ അള്ളാഹു നമ്മൾ ശുക്ർ ചെയ്യേണ്ടതാണ്. ധാരാളം ഞാമത്തുകളുണ്ട് നമുക്കറിയാം. ചെറിയ കൈക്കൊരു പ്രയാസം വന്നു, കാലിനൊരു പ്രയാസം വന്നു, നമ്മൾ നടുനിവർത്തി നടക്കുന്നുണ്ട്, വാഹനം ഓടിക്കുന്നുണ്ട്. പക്ഷെ അത് ആ പ്രയാസം, ആ നടുവിനൊരു പ്രയാസം വന്ന ആളുകൾക്കാണ് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ, അവർക്ക് ഇരിക്കാൻ സാധിക്കുകയില്ല, ഒന്ന് നേരം നിൽക്കാൻ, അധികം നേരം നിൽക്കാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള പ്രയാസങ്ങളുള്ള ആളുകൾക്ക് അങ്ങനെയുള്ള പ്രയാസം മനസ്സിലാക്കണമെങ്കിൽ അവൻ ഈ രോഗം ഉണ്ടായാലാണ് ഇത്തരം പ്രയാസങ്ങൾ, അതിൻ്റെ ഗൗരവം എത്രയുണ്ട്, എത്ര വലിയ നിഅമത്താണ് അള്ളാഹു എനിക്ക് നൽകിയിട്ടുള്ളത് എന്നവൻ ചിന്തിപ്പിക്കും. അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ കുറിച്ച് ചിന്തിപ്പിക്കും ആ ഈ രോഗങ്ങൾ. അള്ളാഹു എത്ര ആരോഗ്യം എനിക്ക് നൽകിയിരുന്നു, എനിക്ക് നൽകിയ സിഹത്തിൻ്റെ വില എത്രയാണ്, അത് നമുക്ക് ദുനിയാവിൽ പോലും കോടികൾ കൊടുത്താൽ ലഭിക്കാത്ത നിഅമത്തുകൾ അള്ളാഹു നൽകിയിട്ടുണ്ട് എന്നുള്ളത് ചിന്തിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ രോഗം ബാധിച്ച ആളുകളുടെ പ്രയാസം മനസ്സിലാക്കാൻ സാധിക്കും. പല ആളുകൾക്കും ക്യാൻസർ ആവട്ടെ, മറ്റുള്ള രോഗം ബാധിച്ച ആളുകൾക്ക്, അവർക്ക് ആ രോഗിയാണ് എന്ന് ഒരു ഒറ്റ നോട്ടത്തിൽ പറയാമെന്നല്ലാതെ അയാൾ എത്രമാത്രം പ്രയാസം അനുഭവിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കാറില്ല. ഒരുപക്ഷെ അതുപോലെയുള്ള അല്ലെങ്കിൽ അതിനോടടുത്ത് എന്തെങ്കിലും ഒരു രോഗം നമുക്ക് വരുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്, അയാൾ അത്ര കാലം ആ രോഗം കൊണ്ട് കഷ്ടപ്പെട്ടിരുന്നു, ഇന്ന ഇന്ന രോഗം കൊണ്ട് ഇന്ന ഇന്ന ആളുകൾ കഷ്ടപ്പെട്ടിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനും നമുക്കൊരു രോഗം വരുന്നത് സാധിക്കുകയും നമുക്ക് അവർക്ക് വേണ്ടി ദുആ ചെയ്യാനും അതിനൊക്കെ നമുക്ക് സഹായിക്കുന്നത് ഇത്തരം രോഗം വരുമ്പോഴാണ്. ഇതെല്ലാം നാം പറഞ്ഞിട്ടുണ്ട്, മുഅ്മിനീങ്ങൾക്ക് ഇത്രയും പ്രയാസങ്ങളും രോഗങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ചില ആളുകൾ ഒരുപക്ഷെ അവർക്ക് സംശയം ഉണ്ടായേക്കും, എന്തുകൊണ്ടാണ് ചില കാഫിറുകൾ അവർക്ക് യാതൊരു രോഗവുമില്ല, അവർ വളരെ ആരോഗ്യത്തോടു കൂടിയാണ് ജീവിക്കുന്നത്, അവർ വളരെ നല്ല ഡയറ്റിലാണ് ജീവിക്കുന്നത്, വളരെ രാവിലെ എണീച്ച് ഓടുന്നു, അങ്ങനെ അങ്ങനെ അവർക്ക് വലിയ ഹൈറിലാണെന്ന്, അവർക്ക് നല്ല നന്മയിലാണ് എന്നൊക്കെ ചിന്തിച്ചേക്കാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഇദ അറാദല്ലാഹു ബിഅബ്ദിഹി അൽഖൈർ അജ്ജല ലഹുൽ ഉഖൂബത ഫിദ്ദുനിയ. ഒരടിമയെ അള്ളാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും ശിക്ഷയുണ്ടെങ്കിൽ അള്ളാഹു അത് പെട്ടെന്ന് അവന് നൽകും, അവനത് ഇപ്പോൾ തന്നെ അത് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നൽകി ആ ശിക്ഷ അവൻ അള്ളാഹു നാളെ ആഖിറത്തിലേക്ക് മാറ്റി വെക്കുകയില്ല. അള്ളാഹു ഒരു അടിമക്ക് ഷർറ് തിന്മ ഉദ്ദേശിക്കുകയാണെങ്കിൽ അംസക അൻഹു ബിദംബിഹി, അവൻ തിന്മ ചെയ്താലും അള്ളാഹു അത് അവിടെ പിടിച്ചു വെക്കും, അവന് യാതൊരു ശിക്ഷ ഇപ്പം നൽകുകയില്ല. ഹത്ത യുവാഫി ബിഹി യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ അവൻ അള്ളാഹു ആ ശിക്ഷ നൽകും. ഖിയാമത്ത് നാളിൽ എന്ന് പറഞ്ഞ ശിക്ഷ നരകമല്ലാതെ മറ്റൊന്നുമല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, കാഫിറുകളായ ആളുകൾ അവർക്കിങ്ങനെ അള്ളാഹു അഴിച്ചുവിട്ടിരിക്കുകയാണ്. അതല്ലാതെ അവരോടുള്ള ഇഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ അവരോടുള്ള പ്രത്യേക മഹബത്ത് കൊണ്ടോ അള്ളാഹു അവർക്ക് ചെയ്യുന്നതല്ല. അള്ളാഹു ഇഷ്ടപ്പെടുന്നത് മുഅ്മിനീങ്ങളെ മാത്രമാണ്, കാഫിറുകൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹു പ്രയാസങ്ങൾ നൽകുന്നത് അള്ളാഹു ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുസിബ് മിൻഹു, അള്ളാഹു ആരെങ്കിലും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവന് പ്രയാസങ്ങൾ നൽകും, അവൻ ആപത്തുകൾ നൽകും. ഇത് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ്, അതല്ലാതെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരിക്കൽ ഒരു അറബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് കടന്നു വന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, അഖദ്തക ഉമ്മു മിൽദം ഖത്തും, നിനക്ക് എപ്പോഴെങ്കിലും ഉമ്മു മിൽദം ബാധിച്ചിട്ടുണ്ടോ? ഉമ്മു മിൽദം എന്ന് പറഞ്ഞാൽ പനിയുടെ ഒരു കുനിയത്തെ, പനിക്ക് അറബികൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഉമ്മു മിൽദം. നിനക്ക് എപ്പോഴെങ്കിലും ഉമ്മു മിൽദം ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അറബി പറഞ്ഞു, വമ ഉമ്മു മിൽദം, ഉമ്മു മിൽദം എന്ന് പറഞ്ഞാൽ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഹറുൻ യകൂനു ബൈനൽ ജിൽദി വൽ ലഹം, നമ്മുടെ തൊലിയുടെയും ഇറച്ചിയുടെയും ഇടയിൽ ഉണ്ടാകുന്ന ചൂടിനാണ് ഉമ്മു മിൽദം എന്ന് പറയുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, ഫഹൽ അഖദക സുദാഉ ഖത്, നിനക്ക് എപ്പോഴെങ്കിലും സുദാഉ വന്നിട്ടുണ്ടോ, എപ്പോഴെങ്കിലും സുദാഉ വന്നിട്ടുണ്ടോ, തലവേദന വന്നിട്ടുണ്ടോ എന്ന് ആ അഅറാബിയോട് ചോദിച്ചു. അപ്പോൾ അഅറാബി ചോദിക്കുകയാണ്, വമസ്സുദാ, തലവേദന എന്ന് പറഞ്ഞാൽ എന്താ? അയാൾ കേട്ടിട്ട് തന്നെ ഇല്ല. തലവേദന എന്ന് പറയുന്ന ഒരു രോഗം അത് അയാൾ കേട്ടിട്ട് തന്നെ ഇല്ല. മുസ്ലിദാഹു അലൈഹി സ്വലമ പറഞ്ഞു, അവന്റെ നെറ്റിയിൽ നരമ്പിൽ ഉണ്ടാവുന്ന ഒരുതരം പെടയലാണ്, അതിനുള്ള വേദനയാണ് തലവേദന എന്ന് നബി സല്ലല്ലാഹു അലൈഹി സ്വലമ അയാൾക്ക് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി സ്വലമ അദ്ദേഹം പിരിഞ്ഞു കഴിഞ്ഞപ്പോൾ സഹാബികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മൻ അഹബ്ബ അയ്യൻദുറ ഇലാ റജുലിൻ മിൻ അഹ്ലിൻ നാർ ഫല്യൻദുറ ഇലാ ഹാദാ. നരകാവകാശിയായ ഒരാളെ നിങ്ങൾക്ക് കാണണോ, ദാ അയാളെ നോക്കിക്കോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി സ്വലമ കാണിച്ചു കൊടുക്കുകയാണ്. അയാൾക്ക് ഒരു രോഗവുമില്ല, തലവേദന എന്താണെന്ന് പോലും കേട്ടിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, രോഗമൊന്നുമില്ല, വളരെ ആരോഗ്യത്തോടുകൂടി ഒരാൾ ജീവിക്കുന്നു എന്നുള്ളത് അയാളെ അള്ളാഹു അനുഗ്രഹിച്ചു എന്നുള്ളതിന് ഒരിക്കലും തെളിവല്ല. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ആരാധിക്കുന്ന, അവനെ അങ്ങേയറ്റം ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു നല്ല ആരോഗ്യം നൽകിയേക്കാം, അതൊരിക്കലും അയാൾ നരകത്തിലാണ് എന്നുള്ളതിന് തെളിവല്ല. മറിച്ച് നാം മനസ്സിലാക്കേണ്ടത്, കാഫിറുകളായ ആളുകൾ, അള്ളാഹുവിനെ നിരന്തരം ധിക്കരിക്കുന്ന ആളുകൾ, അള്ളാഹുവിന്റെ റസൂലിനെ ചീത്ത പറയുന്ന ആളുകൾ, മതം തന്നെ വേണ്ട എന്ന് പറയുന്ന ആളുകൾ, ഇവർക്കൊക്കെ നല്ല ആരോഗ്യത്തോടെയും തടിയും തണ്ടുമായി നടക്കുന്നുണ്ട് എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് അവരൊക്കെ വലിയ ഞാനത്തിലാണ് എന്നുള്ളത്. മറിച്ച് അവർ അള്ളാഹുവിന്റെ പരീക്ഷണത്തിലാണ്. നാളെ അള്ളാഹു ആഖിറത്തിലേക്കാണ് അവർക്കുള്ള ശിക്ഷ മാറ്റിവെച്ചിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് നാം ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞ രോഗത്തിന്റെ 100 ഫവായിദ് 100 ഉപകാരങ്ങളിൽ ചിലതാണ് നാം മനസ്സിലാക്കിയിട്ടുള്ളത്. നാം കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം. രോഗം എന്നുള്ളത് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കേണ്ട ഒന്നല്ല. നമ്മൾ ഇത്രയും പഠിച്ച് മനസ്സിലാക്കിയതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, രോഗം എന്നുള്ളത് നമ്മൾ ഒരിക്കലും തന്നെ അതുകൊണ്ട് അള്ളാഹുവേ എനിക്ക് ഇന്ന രോഗം നൽകണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് സലുല്ലാഹൽ ആഫിയ, നിങ്ങൾ ആഫിയത്തിന് അള്ളാഹുവിനോട് ചോദിക്കണം, ആരോഗ്യമുണ്ടാവാൻ ചോദിക്കണം. اللهم متعنا باسماءنا وابصارنا وقوتنا ما احييتنا واجعله الوارث منا. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ മജ്‌ലിസുകളിൽ നിന്നും ഈ ദുആ, അത് വളരെ അത് പറയാതെ എണീറ്റിരുന്നത് വളരെ കുറവാണ്. اللهم اقسم لنا من خشيتك എന്ന് തുടങ്ങുന്ന ദുആ, അത് വളരെ കുറഞ്ഞ മജ്‌ലിസിൽ മാത്രം അത് ഒഴിവാക്കിയിട്ടുള്ള അത്രയും പ്രധാനമുള്ള ഒരു ദുആ നമ്മൾ പഠിക്കേണ്ടതാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നത് എന്താണ്? റബ്ബേ, എന്റെ ചെവി, എന്റെ കണ്ണ്, എന്റെ ശരീരം, ഇതിനെല്ലാം നീ നല്ല പോഷകം നൽകണമേ, അതിന് നല്ല രീതിയിലാക്കണമേ, എത്രത്തോളം അതെനിക്ക് വജഅൽഹുൽ വാരിസ മിന്ന, ഞാൻ മരണപ്പെടുമ്പോൾ അത് അതുപോലെ ആക്കണം, അതാ മരിക്കുന്നത് വരെ നല്ല ആഫിയത്തിൽ കണ്ണുണ്ടാവുക, അത് നമ്മൾ ആഗ്രഹിക്കേണ്ടതാണ്. നമ്മൾ ഒരിക്കലും റബ്ബേ എന്റെ രണ്ടും കണ്ണ് എടുക്കണമേ, കാരണം കണ്ണെടുത്തു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശിക്കാമല്ലോ എന്നുള്ളത് നമ്മൾ ദുആ ചെയ്യേണ്ടതല്ല. മറിച്ച് അള്ളാഹു നിനക്കൊരു പരീക്ഷണം നൽകിയാലാണ് നീ കാര്യം ചിന്തിക്കേണ്ടത്. അതല്ലാതെ റബ്ബെ നാളെ എനിക്ക് ഒരാഴ്ച പനി ഉണ്ടാവണം എന്ന് ദുആ ചെയ്യാനല്ല നമ്മൾ പറഞ്ഞത്. അതുപോലെ ഏതേത് ആഫിയത്തുണ്ടായാൽ ആഫിയത്തിന് വേണ്ടിയാണ് നമുക്ക് ദുആ ചെയ്യേണ്ടത്. നമുക്കറിയാം രാവിലെയും വൈകുന്നേരമുള്ള ദുആയിലൊക്കെ അള്ളാഹു മിനി അസ്അലുക അൽഅഫ്വ വൽആഫിയ, ആഫിയത്തിനാണ് നമ്മൾ ചോദിക്കുന്നത്, ആഫിയത്തിനാണ് ചോദിക്കേണ്ടത്. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ദീർഘകാലം നമ്മൾ ജീവിക്കാൻ ആഗ്രഹിക്കാം, അതിൽ തെറ്റില്ല. ഒരാൾക്കൊരു അടിമ അള്ളാഹു ദീർഘകാലം ആഫിയത്തിൽ നൽകുകയും അള്ളാഹുവിന് വേണ്ടി പണിയെടുക്കുകയും ദീനിന് വേണ്ടി പണിയെടുക്കുകയും നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും ഒക്കെ ചെയ്യാൻ ഒരാൾക്ക് അവസരം നൽകിയാൽ അത് വലിയ ഖൈർ തന്നെയാണ്. നമ്മൾ അതാണ് ചോദിക്കേണ്ടത്, ഒരിക്കലും തന്നെ എനിക്ക് രോഗമുണ്ടാകണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പാടില്ല. കാരണം ഒരു രോഗമുണ്ടാകുന്ന അവസ്ഥയിൽ നമ്മുടെ മനസ്സ് എപ്രകാരം നിലനിൽക്കുമെന്നുള്ളത് നമുക്കറിയില്ല. ഒരുപക്ഷെ നമ്മൾ രോഗമുണ്ടാകാൻ ദുആ ചെയ്തു, ആ രോഗത്തിന്റെ കഠിനത കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന രീതിയിലായിരിക്കും നമ്മൾ അക്ഷമരായിക്കൊണ്ട് അള്ളാഹുവിന് ചീത്ത പോലെ പറഞ്ഞേക്കാം. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് ഒരിക്കലും തന്നെ നമ്മൾ രോഗത്തിനെ ചോദിക്കാനല്ല നമ്മളിത് മനസ്സ് പറഞ്ഞിട്ടുള്ളത്, മറിച്ച് രോഗം എന്നുള്ളത് നമ്മൾ ചോദിക്കാതെ തന്നെ അള്ളാഹുവിന്റെ ഖദർ പ്രകാരം നമ്മൾക്ക് വരാനുള്ളതാണ്. അങ്ങനെ രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിൽ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടും ഈ രോഗത്തിന് ഇന്നാലിന്ന ഗുണങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എനിക്ക് നാളെ ആഖിറത്തിൽ എനിക്ക് അക്കൗണ്ടിലേക്ക് ഇങ്ങനെ അമലുകൾ വർദ്ധിക്കുന്നതിന് തുല്യമാണ്. രോഗം കാരണം നീ അമലുകൾ ചെയ്യുന്നുണ്ടാവുകയില്ല, മറിച്ച് അള്ളാഹു നൽകുകയാണ്. നമുക്കറിയാം പ്രസിദ്ധമായ ഹദീസിൽ ഒരാൾ സഹീഹും മുഖീമുമായ അവസ്ഥയിൽ ചെയ്യുന്ന അമലുകൾ അതവന് രോഗം ബാധിക്കുകയോ അല്ലെങ്കിൽ അവൻ യാത്ര ചെയ്യുകയോ ചെയ്യുമ്പോൾ അതവന് ലഭിക്കുന്നതാണ്. അതായത് ഒരാൾക്ക് നല്ല രോഗാവസ്ഥയിൽ അയാൾ രാത്രി നമസ്കരിച്ചിരുന്നു, നല്ല രോഗാവസ്ഥയിൽ അയാൾ നിന്ന് നമസ്കരിച്ചിരുന്നു, എന്നാൽ രോഗം ബാധിച്ചതിന് ശേഷം അയാൾക്ക് നിന്ന് നിസ്കരിക്കാൻ സാധിച്ചില്ല, അയാൾക്ക് രാത്രി എണീക്കാൻ സാധിച്ചില്ല, അയാൾക്ക് നോമ്പെടുക്കാൻ സാധിച്ചില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ വലിയ ഫദൽ പ്രകാരം, ഫദലിന്റെ അടിസ്ഥാനത്തിൽ ഇതാ അവന് നോമ്പിന്റെ കൂലി അവൻ നൽകുകയാണ്. തിങ്കളും വ്യാഴവും നോമ്പെടുക്കുന്ന ആളായിരിക്കാം, പക്ഷെ അവന് പിന്നീട് ആ നോമ്പെടുക്കാൻ സാധിച്ചില്ല രോഗങ്ങൾ കാരണം, യാത്ര കാരണം, ഹലാലായ യാത്ര കാരണം. അള്ളാഹു സുബ്ഹാനഹു വതആല അവനതിന് കൃത്യമായ പ്രതിഫലം നൽകുകയാണ്. അവൻ രാത്രി കൃത്യമായി നിസ്കരിച്ച ആളാണ്, രോഗം കാരണം പിന്നീട് എണീക്കാൻ സാധിക്കുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ പ്രതിഫലം അതുപോലെ നൽകുമെന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, നമ്മൾ ഒരിക്കലും രോഗം വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. മറിച്ച് രോഗം വന്നു കഴിഞ്ഞാൽ അള്ളാഹുവിനോട് നിരന്തരം ദുആ ചെയ്തുകൊണ്ടും അള്ളാഹുവിലേക്ക് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടും ഒരിക്കലും തന്നെ അള്ളാഹുവിന്റെ പ്രവൃത്തിയിൽ നിരാശ കാണിക്കാതെ, അള്ളാഹുവിന്റെ ഖദറിൽ ഒരിക്കലും തന്നെ ഒരു നീരസം പ്രകടിപ്പിക്കാതെ ധാരാളമായി ഇബാദത്ത് ചെയ്തുകൊണ്ട് അള്ളാഹു എനിക്ക് ശിഫ നൽകും എന്നുള്ളത് ഉറച്ച വിശ്വാസത്തിൽ ചികിത്സിച്ചുകൊണ്ട് നമ്മൾ മുന്നേറണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ്, തദാവും, നിങ്ങൾ ചികിത്സിക്കണം. രോഗം ചികിത്സിക്കാൻ പാടില്ല എന്ന് ആരും ധരിക്കാൻ പാടില്ല. രോഗത്തിന് ചികിത്സിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ശറഈയായ ഹറാമല്ലാത്ത രീതിയിൽ, ശിർക്കല്ലാത്ത രീതിയിൽ നമുക്ക് ചികിത്സിക്കാവുന്നതാണ്. എന്നാൽ രോഗം അത് ക്ഷമിച്ചുകൊണ്ട് അങ്ങേയറ്റം നിൽക്കുക എന്നുള്ളത് വലിയ ദർജയിൽപ്പെട്ടതാണ്. എല്ലാവർക്കും അത് സാധിക്കണമെന്നില്ല. നമ്മളായ ആളുകൾ, സാധാരണക്കാരായ ആളുകൾ രോഗം വന്നു കഴിഞ്ഞാൽ അത് ചികിത്സിക്കണം. ഹലാലായ രീതിയിലുള്ള ചികിത്സ അത് നമ്മൾ തേടേണ്ടതുണ്ട്. അതോടൊപ്പം ഈ രോഗത്തിന് ഇത്രയും ഉപകാരങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുകയും കൂലി ഉണ്ടാവുകയും ചെയ്യണം. അല്ലാതെ രോഗം വന്നു കഴിഞ്ഞാൽ കൂലി ഉണ്ടാവട്ടെ എന്ന് ധരിച്ചുകൊണ്ട് അതിന് ചികിത്സിക്കാതെ വിടുക എന്നുള്ളതും ശരിയായിട്ടുള്ള നിലപാടല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീന് അത് കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും എനിക്കും നിങ്ങൾക്കും ഓരോരുത്തർക്കും തോഫീക്ക് നൽകുമാറാകട്ടെ. മുസ്ലിമീങ്ങളായ ആളുകൾ അവർക്ക് ബാധിച്ചിട്ടുള്ള വലിയ വലിയ മാറാ രോഗങ്ങൾ, അതുപോലെയുള്ള രോഗങ്ങൾ, ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ, അതുപോലെയുള്ള പ്രയാസങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വതആല അത് ശിഫയാക്കി നൽകുകയും അവർ ആ സഹിക്കുന്നതിനുള്ള തക്കതായ പ്രതിഫലം നൽകുകയും ചെയ്യുമാറാകട്ടെ. റബ്ബന ആതിന ഫിൽ ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ വഹാദ വല്ലാഹു തആല അഅലം ബിസ്സവാബ് വസല്ലല്ലാഹു അലാ നബിയിനാ വസല്ലം സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത വസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.